കർത്താവായ ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ വന്ദനം ചെയ്യുന്നു. ദൈവസഭയിൽ ലോകത്തിലെ ഏറ്റവും ദ ബെസ്റ്റ് സിംഗർ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിട്ടില്ല. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്രീച്ചർ അദ്ദേഹം ഇതുവരെ ദൈവസഭയിൽ വന്നിട്ടില്ല. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ അദ്ദേഹം സഭയ്ക്ക് വെളിയില്ല. ദൈവസഭയ്ക്ക് ബെസ്റ്റ് പ്രീച്ചേഴ്സിനെയും ബെസ്റ്റ് സിംഗേഴ്സിനെയും ബെസ്റ്റ് അഡ്മിനിസ്ട്രേറ്ററിനെയും ഒന്നും ദൈവം സഭയ്ക്ക് നൽകിയിട്ടില്ല. സഭയ്ക്കകത്തേക്ക് വന്നവരൊക്കെ, കൃപയാൽ വന്നവരൊക്കെ സാധാരണക്കാർ. പക്ഷെ ദൈവത്തിന്റെ ഈ ലോകത്തിലെ ദൗത്യം വലുതാണ്. ദൈവരാജ്യം സ്ഥാപിക്കുക, ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന ദൗത്യം മുന്നിലുള്ളപ്പോഴും ദൈവത്തിനൊരു പങ്കപ്പാടുമില്ല, ദൈവത്തിനൊരു സങ്കോചവുമില്ല. ദൈവം ഒരിക്കലും ആഗ്രഹിച്ചില്ല ഏറ്റവും നല്ല കഴിവുള്ളവനെ സഭയിലാക്കിയ ശേഷം അവനിലൂടെ എന്റെ പ്രവൃത്തി സഭയിൽ ചെയ്യണമെന്ന് ദൈവം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാ ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സിംഗർ നമ്മുടെ ചർച്ചിൽ ഇല്ലാത്തത്. അപ്പൊ നമുക്കൊരു ചോദ്യം വരും, ദെൻ വൈ, ദെൻ ഹൗ, ഹൗ വി ആർ ഗോയിങ് ടു എസ്റ്റാബ്ലിഷ് യുവർ കിങ്ഡം? ഈ വി ഡോണ്ട് ഹാവ് എ ബെറ്റർ ടീച്ചർ ഇൻ അവർ ചർച്ച്, ഹൗ വി ആർ ഗോയിങ് ടു എസ്റ്റാബ്ലിഷ്? ഞങ്ങൾക്ക് നല്ല പാട്ടുകാരൻ ഇല്ലെങ്കിൽ കർത്താവേ നിന്റെ പ്രവൃത്തി ഞങ്ങൾ എങ്ങനെ തികയ്ക്കും? ഞങ്ങൾക്ക് നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇല്ലെങ്കിൽ എങ്ങനെ നിന്റെ പ്രവൃത്തികൾ ഞങ്ങൾ നടത്തും? അതിന് ദൈവം ഒറ്റ വാക്കൊക്കെ തന്നിട്ടുള്ളൂ, ദൈവത്തിന്റെ സഭയ്ക്ക്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ശരീരമാകുന്ന സഭയ്ക്ക് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ശക്തി അവരിൽ വ്യാപരിക്കുകയും അവൻ അത് തന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, മറ്റൊരു കഴിവുമില്ലാത്ത സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒറ്റ വരദാനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ദൈവത്തിന് തന്റെ പ്രവൃത്തിയെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവം സഭയോടും സഭയിലുള്ള ദൈവ മക്കളോടും ആഗ്രഹിക്കുന്നത്, എവരി ക്രിസ്ത്യൻ ഷുഡ് ബി എ സ്പിരിറ്റ് ഫിൽഡ് ക്രിസ്ത്യൻ. ആത്മ പൂർണരായ മനുഷ്യരായിരിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സി, വി ആർ നോട്ട് ഇന്റർപ്രിറ്റിംഗ് ദ ഹിസ്റ്ററി. നാം ചരിത്രം ഇന്റർപ്രിറ്റ് ചെയ്യാനല്ല സഭയായിട്ട് കൂടി വരുന്നത്. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഹിസ്റ്ററി. ചരിത്രം സൃഷ്ടിപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. ചരിത്രം വ്യാഖ്യാനിക്കാനല്ല ദൈവം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ തന്നത്. നമുക്ക് പിന്നമേ ഉണ്ടായിരുന്ന തലമുറയിൽ നടന്ന അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് ഇപ്പോൾ നാം വ്യാഖ്യാനിച്ചിട്ട് എന്ത് അർത്ഥമായിരിക്കുന്നു? സോ അവർ കോളിംഗ് ഈസ് നോട്ട് ടു ഇന്റർപ്രറ്റ് ദ ഹിസ്റ്ററി, അവർ കോളിംഗ് ഈസ് ടു ക്രിയേറ്റ് ദ ഹിസ്റ്ററി. പൗലൂസും പത്രോസും ഒക്കെ ഏലിയാവിന്റെ കാലത്ത് തീ ഇറക്കിയതിനെ കുറിച്ചുള്ള ധ്യാനങ്ങളും അത് സംബന്ധിച്ചുള്ള പഠനങ്ങളും അല്ല നടത്തിയത്. ദേ വെന്റ് ആൻഡ് ദേ ക്രിയേറ്റഡ് ദ ഹിസ്റ്ററി. അവർ ചെന്നു, അവർ ആത്മാവിൽ കീഴടക്കി ഭൂതങ്ങളെ, അവർ ആത്മാവിൽ ദൈവത്തിന്റെ രാജ്യത്തെ സ്ഥാപിച്ചു, അവരാത്മപൂർണരായിട്ട് ജീവിച്ചു. പ്രിയമുള്ളവരെ, ഈ ഒരു ആത്മാവിന്റെ തലത്തിൽ ജീവിപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പല ആശയക്കുഴപ്പങ്ങൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. വേദോസം നിങ്ങൾ തുറന്നാൽ അധികം ഡിഫൈൻ ചെയ്യപ്പെടാത്ത ഒരു സബ്ജക്റ്റാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം, ഇനി മുതൽ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി വാക്കുകൾ കയറി കയറി വരും. പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മാവിൽ നിറയുക, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇരിക്കുന്നില്ലയോ, ആത്മാവ് നിറഞ്ഞവരായി. സോ നിങ്ങൾക്ക് സ്വയമായിട്ട് പെട്ടെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയാത്ത ഒത്തിരി വാക്കുകൾ കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ അതിന്റെ പ്രവൃത്തികളെയും വേദപുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നും പിടികിട്ടാതെ വരുമ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ പരിശുദ്ധാത്മാവിനെ അങ്ങ് നമ്മൾ അങ്ങ് മാറ്റി നിർത്തും. ഈ രണ്ടു കൂട്ടം ആൾക്കാരാണ് എനിക്ക് പ്രത്യേകമായിട്ട് സഭയിൽ തോന്നിയിട്ടുള്ളത്. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ ആളത്വം, അത് സംബന്ധിച്ച് പഠിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അനുഭവം സംബന്ധിച്ച് അവര് നെഗ്ലക്ട് ചെയ്യും. വേറെ ചിലരുണ്ട്, അവർ പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങൾ സംബന്ധിച്ചെപ്പോഴും വാചാലരാ, ബട്ട് പരിശുദ്ധാത്മാവിന്റെ ആളത്വം സംബന്ധിച്ച് അവർക്ക് അത്ര ചിന്തയില്ല. എന്താ പരിശുദ്ധാത്മാവ്? രണ്ട് രീതിയിലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഒന്ന്, ആളത്വം, പരിശുദ്ധാത്മാവിന്റെ ആളത്വം, അതായത് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മളെ നടത്തുന്ന ദൈവം. നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുകയില്ല. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് ഇരിപ്പുണ്ടല്ലോ, ആരും നിങ്ങളെ ഉപദേശിച്ച് തരേണ്ടതല്ലോ. ഇത് ആളത്വത്തിന്റെ ആത്മാവാണ്, ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റ്. പക്ഷെ വേദപുസ്തകം ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, എംപവറിംഗ് സ്പിരിറ്റ്, ശക്തിപ്പെടുത്തുന്ന ആത്മാവ്, ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് അവർ ആത്മാവ് നിറഞ്ഞവരായി. സോ പരിശുദ്ധാത്മാവിന്റെ ടു ആസ്പെക്ട്സ് ആണുള്ളത്, ദ ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റ് ആൻഡ് ദ എംപവറിംഗ് ഹോളി സ്പിരിറ്റ്. പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ പേര് ഈ ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റിനെ അങ്ങ് മുറുകെ പിടിച്ചിരിക്കുക, മറ്റു ചിലർക്ക് എംപവറിംഗ് ഹോളി സ്പിരിറ്റ് ആണ് വിഷയം. നമ്മള് കഴിഞ്ഞ നാളുകളിൽ നമുക്കുണ്ടായിരുന്ന ഒരു ഫൈറ്റിംഗ് പോലെ, ഒന്നുകിൽ ജീവിതം അല്ലെങ്കിൽ ശുശ്രൂഷ. പക്ഷെ വേദപുസ്തകത്തിൽ ഇത് രണ്ടായിട്ട് പഠിപ്പിച്ചിട്ടില്ല, മിനിസ്ട്രിയും ജീവിതവും ഒന്നായിട്ടാണ് വേദവസത്തിൽ കിടക്കുന്നത്. വേദവസത്തിൽ നിന്ന് ഇത് ആരൊക്കെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടോ അവരെല്ലാം ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും. വേദവസത്തിൽ നല്ല ജീവിതവും നല്ല ശുശ്രൂഷയും രണ്ടല്ല, നന്നായി ജീവിക്കുന്നത് ശുശ്രൂഷിക്കുന്നതിന് പകരമല്ല. വേദവസത്തിൽ വളരെ ക്ലിയറാ, നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് രണ്ടാക്കിയതാ, ബ്രദറൊക്കെ ശുശ്രൂഷ ചെയ്ത് ഞങ്ങളൊക്കെ ജീവിച്ചോളാം. നോ, വേദവസത്തിൽ ഡിസൈപ്പിൾഷിപ്പിന്റെ കോളിംഗിൽ തന്നെ പറഞ്ഞിരിക്കുന്നവൻ തന്നോടുകൂടി ഇരിക്കേണ്ടതിനും പോയി പ്രസംഗിക്കേണ്ടതിനും ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ഡിസൈപ്ലിംഗിന്റെ അകത്ത് തന്നെ എന്തൊക്കെയുണ്ട്? ദൈവത്തോട് കൂടെ വസിക്കുന്നതും പോകുന്നതും. എന്നതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ഈ രണ്ടായിട്ട് അങ്ങനെ അങ്ങ് പഠിപ്പിക്കേണ്ട. നമുക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പോയാൽ നമുക്ക് ഒത്തിരി കൺഫ്യൂസ്ഡ്. ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റ്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന, ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അക്നോളജിങ് ദ സ്പിരിറ്റ് വിദിൻ യു, ഇതിനെ കുറിച്ച് നമ്മൾ ഒരു വശത്ത് ചിന്തിക്കുന്നു. പക്ഷെ അവർക്ക് അത്ഭുതം, അടയാളം അല്ലെങ്കിൽ ദൈവശക്തി, ദൈവപ്രവൃത്തി, ആത്മാവ് വരുമ്പോഴുള്ള ശക്തീകരണം, ഈ സംബന്ധിച്ച് അവര് പറയുന്നു, ബ്രദറെ അത്ഭുതവും അടയാളവും അതൊന്നും അല്ല വലിയ കാര്യം, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന എന്ന് ഈ കൂട്ടർ പറയുന്നു. ഈ പോകുന്നിടത്തൊക്കെ ആത്മാവിന്റെ എക്സ്പീരിയൻസ് അനുഭവിക്കുന്ന, അനുഭവത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നവർ, അവര് പറയും ഇങ്ങനെ ആത്മാവിനെ അകത്ത് അനുഭവിച്ചുകൊണ്ടിരുന്നിട്ട് പ്രയോജനമില്ല, നിങ്ങൾ പോയി ശക്തിയുള്ളവരായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. സോ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ രണ്ട് പക്ഷത്തായിട്ട് നിൽക്കേണ്ട. കർത്താവിന്റെ പരിശുദ്ധ വേദോസം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ അപ്പൻ കല്ല് തരുമോ? അവനോട് മീനിനെ ചോദിച്ചാൽ, സോറി, മീനിനെ ചോദിച്ചാൽ അവൻ പാമ്പിനെ തരുമോ? മുട്ട ചോദിച്ചാൽ തേള് തരും. എന്നിട്ട് കർത്താവ് അവിടെ പറയുന്നത്, നിങ്ങളുടെ ഈ ദോഷികളായ നിങ്ങളുടെ അപ്പന്മാരോട് നിങ്ങൾ ഇത് ചോദിച്ചാൽ അവർ ഇത് തരത്തില്ലെങ്കിൽ, അവരാ നിങ്ങളോട് ചോദിക്കുന്നത് തന്നെ തരുന്നെങ്കിൽ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എത്രയധികം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും, എത്രയധികം. അപ്പോൾ ഈ നല്ല അപ്പന്റെ ലക്ഷണം അപ്പൻ തരുന്ന ദാനത്തിലായിരിക്കുന്നു. ദൈവം കളിപ്പീര് ദൈവമല്ല, ഒന്ന് പറഞ്ഞിട്ട് മറ്റേത് തരുന്ന ദൈവമല്ല. നമ്മൾ ചില പ്രൊവിഷൻ സ്റ്റോറിലൊക്കെ പോയാൽ നോക്കി നിന്നില്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനം എടുത്തിടും, പറഞ്ഞത് മറ്റേതായിരിക്കും, പക്ഷെ നമ്മളൊന്ന് തിരിഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് അവൻ വേറെ സാധനം എടുത്തിടും. അവർ ഹെവൻലി ഫാദർ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. അവൻ പറഞ്ഞ സാധനം തന്നെ തരുന്നവനാ. ഹല്ലേലൂയ. ഭൂമിയിലെ അപ്പനോട് നീ അപ്പൻ ചോദിക്കുമ്പോൾ അവൻ കല്ലുകൊടുത്ത് തട്ടിപ്പ് നടത്തുന്നില്ലെങ്കിൽ, സ്വർഗത്തിലെ ദൈവം എത്ര നല്ല ദൈവമാണ്, അവൻ ഒരു തട്ടിപ്പുകാരനല്ല എന്ന് നീ തിരിച്ചറിയുന്നത് അവൻ തരുന്ന ആത്മാവിലാണ്. And when you spirit the Holy Spirit, നിങ്ങൾ ആത്മാവിനെ റിസീവ് ദ ഹോളി സ്പിരിറ്റ്, നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും ഒറിജിനലായ ഗിഫ്റ്റിനെയാണ് നിങ്ങൾ കൈക്കൊള്ളുന്നത്, പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവോളം ദൈവത്തിന്റെ ആ ഹോൾമാർക്ക്, ദൈവത്തിന്റെ വ്യാജമല്ലായ്മ തിരിച്ചറിയുന്നത് ദൈവം നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ്. അത് ധാരാളമായിട്ട് നമുക്ക് നൽകാം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും നാം അക്കാഡമിക്കൽ നോളജ് പലപ്പോഴും വർദ്ധിക്കുമ്പോൾ, നമ്മൾ ഈ അക്കാഡമിക്കൽ നോളജിനെ ദൈവത്തിന്റെ വചനം വായിക്കുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, എവിടെയോ ഒരു ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റിനോട് ചേർന്ന് ആ എംപവറിംഗ് ഹോളി സ്പിരിറ്റ്, ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ എവിടെയോ നമുക്ക് നഷ്ടമായി തീർന്നിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തെയാണ് ഇന്ന് നിങ്ങളോട് എംഫസൈസ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഏറ്റ പദ്ധതിയേ ഉള്ളൂ, ദൈവത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളും ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് വരണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ ഹൃദയത്തിലെ കൊച്ചു കൊച്ചു ചിത്രങ്ങളും പ്ലാനുകളും എല്ലാം അവൻ എടുത്ത് കളയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നിട്ട് കർത്താവിന്റെ ആ ക്യാൻവാസ്, കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ പ്ലാൻ അവൻ ഏറ്റെടുക്കണം. എന്താ? അവന്റെ പുത്രനോട് അനുരൂപപ്പെടുക. ആ കാര്യത്തിന് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം എന്റെ കഴിഞ്ഞകാല നഷ്ടങ്ങൾ, എന്റെ നാളത്തെ നഷ്ടങ്ങൾ, ഇന്നലത്തെ രോഗങ്ങൾ, ഇന്നത്തെ കടഭാരങ്ങൾ, ഇന്നത്തെ നേട്ടങ്ങൾ, ഇതിനെല്ലാം ദൈവം തയ്യാറാക്കി വെക്കുന്നത് ഈ ഒരു കാര്യത്തിലേക്ക് വ്യാപരിക്കാൻ വേണ്ടി. എവരിത്തിങ് ഈസ് വർക്കിംഗ് ടുഗദർ. എല്ലാത്തിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ച് വർക്ക് ചെയ്യുന്നത് എന്തിനാണെന്നറിയാവോ? നമ്മളിൽ ക്രിസ്തു ഉളവാകണം. അതാണ് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ. അതിനേക്കാൾ അതിൽ ചുരുങ്ങിയതൊന്നും ഒരു ദൈവോപേതൽ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ കൊച്ചു 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 പ്ലാനുകൾ വരച്ചിട്ടുണ്ട്. നാം ഒത്തിരി പ്ലാനുകൾ വരച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് പ്ലാൻ വരച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ പ്ലാൻ? വീട് വെക്കുന്ന പ്ലാൻ. ഞാൻ വീട് വെക്കുമ്പോൾ എന്റെ കാർ അവിടെ കിടക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. എത്ര ബെഡ്റൂം ഉണ്ടായിരിക്കണം എന്ന് പ്ലാൻ ചെയ്തു. അതൊക്കെ പലപ്പോഴും പിള്ള പേപ്പർ കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരയ്ക്കും. പേപ്പറിന്റെ കൂടെ കിട്ടുന്ന നോട്ടീസിന്റെ മറുവശം ബ്ലാങ്ക് ആണെങ്കിൽ അതേ വരയ്ക്കും. പക്ഷെ പിന്നീട് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളിങ്ങനെ പ്ലാൻ വരയ്ക്കണം എന്നൊന്നും അല്ല. ഓക്കെ, നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പ്ലാൻ വരച്ചു. പക്ഷെ ഈ കൊച്ചു കൊച്ചു ചിത്രങ്ങളും പ്ലാനുകളും നിങ്ങളുടെ ഉള്ളിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലെ അനാദിയിലെയുള്ള സ്വപ്നത്തിന്റെ പദ്ധതി പുത്രനനുരൂപരായി തീരുക, സകല ദൈവമഹത്വം നിറഞ്ഞ ക്രിസ്തുവിനെ എന്നിലുളവാക്കുക, അതിന് നമ്മുടെ കൊച്ചു ചിത്രങ്ങളൊക്കെ എടുത്ത് മാറ്റണം. എന്നിട്ട് യേശു എന്നിൽ ഉളവാകുവാൻ ദൈവം സദാ ജാഗരൂകനായിട്ട് എന്നോടൊപ്പം വസിക്കുന്നു. എന്റെ ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിച്ചാലും അതിനെ ക്രിസ്താനുരൂപതയിലേക്ക് നയിക്കാൻ ദൈവം എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവൃത്തി എനിക്കായിട്ട് ചെയ്തു തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിപ്പാൻ ദൈവം തെരഞ്ഞെടുത്തത് മറിയെ. മറിയ ഒരു സാധാരണ കന്യകയായ ഒരു യുവതിയായിരുന്നു. അവൾ സിൻസിയർ ആയിരുന്നു, ദൈവഭക്തയായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ദൈവം അവളെ തെരഞ്ഞെടുത്തത്. അവളുടെ ഉള്ളിൽ യേശു ക്രിസ്തു ഉളവാകുവാൻ ദൈവാലോചന അവളുടെ മേൽ വന്നപ്പോൾ ദൈവം അവളോട് പറഞ്ഞു, നീ പ്രസവിച്ച് ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകും. അവന്റെ പേര് യേശു. അവൻ ലോകത്തിന്റെ രക്ഷകൻ. അപ്പോൾ ഇന്ന് വരെ മറിയ ഒരു പുസ്തകത്തിലോ ഒരു നോവലിലോ ഒരു ഫിക്ഷൻ കഥകളിലോ ഒന്നിലും മറിയ വായിച്ചിട്ടില്ല പുരുഷനെ കൂടാതെ ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കാൻ പറ്റുന്നത്. ഇമ്പോസിബിളായ ഒരു കാര്യം. ആദ്യമായിട്ട് സ്വർഗത്തിൽ നിന്ന് വന്ന് ദൂതൻ പറയുകയാണ്, നീ ഗർഭം ധരിക്കും. അപ്പോൾ അവള് പറയുന്നു, ഞാൻ വിവാഹിതയല്ല, ഞാൻ ഒരു പുരുഷനെ കൈക്കൊണ്ടിട്ടില്ല. ദൈവം പറഞ്ഞു, മറിയ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? നാം ഇവിടെ രക്ഷിക്കപ്പെട്ട ദൈവസഭയായിട്ട് വന്നു കൂടുമ്പോഴും നമ്മുടെ ജീവിതയാത്രയിലും നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ഒക്കെ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിച്ച പല സന്ദർഭങ്ങളുണ്ട്. കാരണം നമ്മൾക്ക് നാച്ചുറൽ ആയിട്ട് മാത്രം കാര്യങ്ങൾ ചിന്തിച്ചേ നമുക്ക് വരികയുള്ളൂ. പക്ഷെ ദൈവം തന്റെ പ്രവൃത്തി ചെയ്യുവാൻ തന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ നാം സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ചിലര് PUC വരെ പഠിച്ചിട്ട് രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, വേറെ ചിലർ എഞ്ചിനീയറിംഗ് പാസ്സായ ശേഷം രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, വേറെ ചിലർ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ട് രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, വേറെ ചിലർ കമ്പനിയുടെ മാനേജരായ ശേഷം രക്ഷിക്കപ്പെട്ടവരായിരിക്കാം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിങ്ങൾക്ക് സ്വാഭാവികമായി ചെയ്യാൻ കഴിയുന്നതും ചെയ്ത് വിജയിച്ചതുമായ ഒത്തിരി കാര്യങ്ങൾ കണ്ട ശേഷം രക്ഷിക്കപ്പെട്ടു വന്നവരാ. ആ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവസഭയ്ക്കകത്ത് വന്നാലും നിങ്ങളോട് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ പോകുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ന്യായമായ രീതിയിൽ ഒരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഞാനിവിടെ നിന്ന് പറയുകയാണ്, ബ്രദർ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേരാണ് സിദ്ധരാമയ്യ. സിദ്ധരാമയ്യ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടും, ബ്രദർ വിശ്വാസത്തെ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോഴേ നമ്മൾ എന്ത് പറയും? ഇത് സംഭവിക്കാൻ പോകത്തില്ല. ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ മറിയോട് പറഞ്ഞത് അല്ലേ? സിദ്ധരാമയ്യ രക്ഷിക്കപ്പെടുന്നതാണോ മാനുഷികമായി ചിന്തിച്ചാൽ കടുപ്പമുള്ളത്, അതോ ഒരു പുരുഷനെ കണ്ടിട്ടില്ലാത്തൊരു സ്ത്രീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുന്നതാണോ? ഏതാ കട്ടി, ഏതാ ചിന്തിക്കാൻ വിഷമം? മറിയ വിശ്വസിച്ചത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്ക, ക്രിസ്താനുരൂപതയിലേക്ക് ദൈവം ജാഗരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യത്തിലേക്ക് ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിപ്പിക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താവായി നിൽക്കേണ്ട ഞാൻ ദൈവത്തിൽ നിന്ന് സൂപ്പർ നാച്ചുറലായ കാര്യം പ്രതീക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ദൈവം പറയുന്നു, അത്യുന്നതന്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പ്രിയുള്ളവർ, എപ്പോഴൊക്കെ വേദോസത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതിനുശേഷം അതിനോട് ചേർന്ന് ശക്തിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. നിഴലിടുമ്പോൾ നിന്നിൽ ലോകത്തിന്റെ രക്ഷകൻ, ദൈവത്തിന്റെ സകല സമ്പൂർണതയും വസിക്കുന്ന ആ ദേഹം ഭ്രൂണമായി നിന്റെ ഉള്ളിൽ ഉളവായിത്തീരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് ഒരു ശാരീരിക ജനനമാണെങ്കിൽ, യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലെ ശാരീരിക ജനനമാണെങ്കിൽ, യേശുക്രിസ്തു എന്നിൽ സകല മഹത്വത്തോടും കൂടെ ഉരുവാകുവാനും അവന്റെ പരിജ്ഞാനത്തിൽ ഞാൻ വളരുവാനും അവൻ അനുരൂപനായി തീരുവാനും നിനക്ക് സാധ്യതയുണ്ടെന്നുള്ള ദൈവോദനത്തിന് മുമ്പിൽ മറിയെ പോലെ എന്റെ ചോദ്യം, ഞാൻ എന്നെ പോലെ ഹീനനായ, സ്വഭാവത്തിന് മാറ്റം വരാത്ത, വീണ്ടും വീണ്ടും തോറ്റുപോകുന്ന, വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു പോകുന്ന എന്നെ സംബന്ധിച്ച് എന്നിൽ എങ്ങനെ യേശു ഉളവാകും? ഇത് സംഭവിക്കുന്നത് എങ്ങനെ? കർത്താവിന് നിങ്ങളോട് പറയാനുള്ളത്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നാച്ചുറലായിട്ട്, സ്വാഭാവികമായിട്ട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും ക്രിസ്തുവിന് അനുരൂപനാകാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. നിങ്ങൾക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിന്നിൽ യേശുവിന്റെ അനുരൂപതയിലേക്ക് നീ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. രണ്ട് രീതിയിൽ ഇത് കഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു കൂട്ടർ ഈ യേശുക്രിസ്തുവിന്റെ ജീവിതം അതുപോലെ പകർത്തിയെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വാഷ് ബേസിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ സഹോദരനും വാഷ് ബേസിന്റെ അടുത്തോട്ട് വരും. അപ്പൊ ആ സഹോദരൻ ക്രിസ്താനുരൂപതയുടെ ഭാഗമായിട്ട് ജീവിക്കുന്നുണ്ട്. പുള്ളി പുറകോട്ട് വന്നിട്ട് പറയും, ബ്രദർ കഴിയിക്കോ, ഞാൻ പിന്നെ കഴിയിക്കോ. അത് അദ്ദേഹം ആത്മാവിലാണ് ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ജഡത്തിൽ അത് ചെയ്യാൻ നമ്മൾ ഒത്തിരി ശ്രമിക്കും. നമ്മൾ നോക്കും, എല്ലാവരും ഒക്കെ കഴിച്ചോ, എല്ലാവരും കഴിച്ച ശേഷം ഞാൻ അവസാനം കഴിക്കുന്നതാ. യഥാർത്ഥത്തിൽ ക്രിസ്താനുരൂപതയുടെ ഒരു ലക്ഷണം എന്നാണ് ഞാൻ വായിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ കഴിക്കാൻ മുമ്പോട്ട് പോകാതെ അവസാനം കഴിക്കുന്നതായിരിക്കും നല്ലത്. ഈ നിലയിൽ നാച്ചുറൽ ആയിട്ട് ദൈവിക അത്ഭുതങ്ങളും ക്രിസ്താനുരൂപതയും എന്നിൽ പകർത്തിയെടുക്കാൻ ഞാൻ ശ്രമിക്കും. പക്ഷെ സംഭവിക്കുന്നത് എന്നാണെന്നറിയോ? കുറെ കഴിയുമ്പോൾ നിങ്ങളെങ്ങനെ ഉള്ളിൽ എങ്ങനെ നിരാശപ്പെടും. ഓ, എന്നാ പ്രയോജനം? നമ്മൾ അവസാനം കഴിക്കാതിരുന്നിട്ട് എന്നാ പറയണം? അവന്മാരുടെ എല്ലാ അവസരം കഴിഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നു, മിണ്ടുന്നു. അപ്പം നിങ്ങൾക്ക് വാശി വരും, പ്രയാസം വരും അല്ലേ? പക്ഷെ കർത്താവ് എന്താ പറയുന്നത്? എങ്ങനെ സംഭവിക്കും? ബ്രദർ, ഹൗ ക്യാൻ യു ഫോളോ ജീസസ്? യേശുവിന് അനുരൂപരാകാൻ പറ, ഹീനനായ നിനക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഹയർ സ്റ്റാറ്റസ് ആ ക്രിസ്താനുരൂപത, പുത്രൻ അനുരൂപനാകുക. ഞാൻ അനുരൂപത എന്തിലാണെന്നുള്ള കാര്യം ഇന്റർപ്രറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ആ പ്രോസസ്സിൽ നിനക്കാട്ടി വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാ. അല്ലാതെ യേശു നടന്നതുപോലെ നടക്കാനും, യേശു കുനിഞ്ഞതുപോലെ കുനിയാനും, യേശു ശബ്ദം കുറച്ചതുപോലെ ശബ്ദം കുറയ്ക്കാനും കുറെ നാൾ കഴിയും. പക്ഷെ അത്യുന്നതിന്റെ ശക്തി നിലയിടുമ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നാച്ചുറൽ അല്ല സംഭവിക്കുന്നത്. നീ അറിയാതെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടും. കാരണം ക്രിസ്തു മറിയയിൽ ഉരുവാകാൻ ഒരു വഴിയും ഭൂമിയിലില്ല. ഓൺലി ത്രൂ ഹോളി സ്പിരിറ്റ്. പ്രിയമുള്ളവരെ, അന്ന് രക്ഷകൻ ഈ ഭൂമിയിൽ ജനിക്കണമെങ്കിൽ ഏത് സ്ത്രീയെയാണ് ദൈവം തെരഞ്ഞെടുത്തെങ്കിലും, ദേർ ഈസ് ഓൺലി വൺ വേ, ത്രൂ ഹോളി സ്പിരിറ്റ്. ഇന്ന് യേശു ഒരു ദൈവവൈതലിൽ, വീണ്ടെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവവൈതലിൽ യേശു നിറയണമെങ്കിൽ, വളരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, അത് വേറൊന്നുമല്ല, ബൈബിൾ ക്ലാസ് കൊണ്ടോ നിരന്തരമായ ബോധവൽക്കരണം കൊണ്ടോ അതെല്ലാം അതിൽ തന്നെ ആവശ്യമാണെങ്കിലും അത് ഒറ്റ കാരണത്തല്ല സ്ഥാപിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്താനുരൂപത എന്നതിലേക്ക് നിങ്ങൾ നിങ്ങൾ കാലുകൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതും മറന്നുകൂടാൻ കഴിയാത്തതും ആയ കാര്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധം. ഞാൻ ഇന്ന് നിങ്ങളെ പരിശുദ്ധാത്മാവിലെ നിറവിൽ ജീവിച്ച യേശുവിനെ കുറിച്ച് പെട്ടെന്നൊന്ന് കാണിച്ച ശേഷം ആത്മാവിന് വേണ്ടി നമുക്ക് കൊതിക്കാൻ യേശു ഒരു കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു ജീവിച്ചപ്പോൾ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉടനീളം അവൻ ആത്മാവിന്റെ പൂർണതയിലാണ് ജീവിച്ചത്. ഹി ഈസ് എ സ്പിരിറ്റ് ഫിൽഡ് മാൻ. ശ്രദ്ധിക്കുക, യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ പൂർണ്ണ മനുഷ്യനായിരുന്നെങ്കിലും യേശു ജീവിച്ചത് പരിശുദ്ധാത്മാവില. നിങ്ങൾ വിചാരിക്കരുത് യേശുവിന് സ്വാഭാവികമായ കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് യേശു ജീവിച്ചത്. യേശുവിന്റെ സ്വാഭാവിക കപ്പാസിറ്റിയേക്കാൾ യേശു ജീവിച്ചത് ആത്മാവിലാ ജീവിച്ചത്. ജനിച്ചത് ആത്മാവില, അവൻ വളർന്നത് ആത്മാവില, അവൻ നടന്നത് ആത്മാവില. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കുന്നുണ്ട് ആത്മാവ് അവനെ നയിച്ചു. അവസാനം അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് പരിശുദ്ധ ആത്മാവില. അവസാനം അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. അവൻ പരിശുദ്ധാത്മാവ് നൽകുന്നു. പരിശുദ്ധാത്മാവിലാൽ അവൻ ജനിച്ചു, പരിശുദ്ധാത്മാവിനാൽ അവൻ നയിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ അവൻ മരണവാസങ്ങളെ തകർത്തു, പുറത്തു വന്നു. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ജീവജലനദി കൊടുക്കുന്നവനാണ് യേശു ക്രിസ്തു. അപ്പൊ യേശുവിനെ കുറിച്ച് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോൾ, യേശു യേശു ശകാരിച്ചിട്ട് പകരം ശകാരിക്കാത്ത യേശു, അടിച്ചിട്ട് തിരിച്ച് അടിക്കാഞ്ഞ യേശു, എന്റെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സദ്ഗുണങ്ങളുള്ള ഒരു യേശു എന്റെ മനസ്സിലേക്ക് വരുന്നത്. വൺ, നാം മിസ് ചെയ്യുന്നൊരു ഫാക്ട് ഉണ്ട് വേദോത്സവത്തിൽ, എ സ്പിരിറ്റ് ഫിൽഡ് ക്രൈസ്റ്റ്, ആത്മപൂർണനായ യേശു. അവിടേക്ക് വരാതെ യേശുവിന്റെ നല്ല പ്രവൃത്തികളെ നമുക്ക് കോപ്പി ചെയ്യാൻ കഴിയത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചായിരുന്നു തോന്നുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ആത്മാവിൽ ജനിച്ചു, അതിനുശേഷം നാം യോർദാനിൽ യേശു ക്രിസ്തു സ്നാനപ്പെടുന്ന ഭാഗം വായിക്കുന്നുണ്ട്, നാലാമധ്യായം. അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ലൂക്ക് ചാപ്റ്റർ 4:1. ആ വായിച്ചോ.
യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി.
ശ്രദ്ധിക്കൂ, സ്നാനപ്പെട്ട ശേഷം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശു യോർദാനിൽ സ്നാനപ്പെട്ടു പ്രാർത്ഥിച്ചു. മറ്റൊരു വേദഭാഗത്ത് നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചപ്പോൾ ആത്മ സ്വർഗം ആകാശം പിളർന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ എങ്ങനെ വന്നു, പ്രാവ് പോലെ ഇറങ്ങി വന്നു. ഡിയർ ഫ്രണ്ട്സ്, എന്റെ വാത്സല്യ ദൈവമക്കളെ, യു കനോട്ട് സ്റ്റഡി ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് യേശുവിനെ പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി പഠിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ ഗ്ലോറി പരിശുദ്ധാത്മാവിന്റെ ഗ്ലോറിയോട് യോജിച്ചു കിടക്കുന്നതാ, അതിൽ നടത്തി മാറ്റാൻ പറ്റത്തില്ല. അവൻ ആത്മാവിൽ ജനിക്കുക മാത്രമല്ല, അവൻ യോർദാനിൽ സ്നാനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു, അവന്റെ മേൽ വന്നു. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തീർന്നു. ശ്രദ്ധിച്ചേ, യേശു ഒരു ഭ്രൂണമായ മറിയയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ആത്മാവില ഉരുവായത്, പക്ഷെ അതുകൊണ്ടങ്ങ് അവസാനിക്കുന്നില്ല പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. പിന്നീട് അവൻ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ നിറഞ്ഞവനായി, അവന്റെ ജീവിതത്തിന്റെ ഓരോ പ്രത്യേക സന്ദർഭത്തിലും ആത്മാവ് വന്ന് അവനെ ശക്തീകരിക്കുന്നു, അവനെ നിറയ്ക്കുന്നു, അവനെ ബലപ്പെടുത്തുന്നു. ഇനി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാൻ എങ്ങോട്ട് പോയി, യോർദാൻ വിട്ട് അവൻ മടങ്ങി. പിന്നെ നമ്മൾ വായിക്കുന്നത്, ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ മടങ്ങിയ ശേഷം അടുത്തത് വായിക്കുന്നത്, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ശ്രദ്ധിക്കുക, ആത്മാവ് അവനെ ഏറ്റെടുത്തു കഴിഞ്ഞു. ദ സ്പിരിറ്റ് ഹാസ് ഓൾറെഡി ടേക്കൺ കെയർ, അവനെ എടുത്തു കഴിഞ്ഞു. മറിയ അവനെ മരുഭൂമിയിലേക്ക് നടത്തിയെന്നല്ല, യോസഫ് അവനെ മരുഭൂമിയിലേക്ക് നടത്തിയെന്നല്ല. അത്രയും 30-ാമത്തെ വയസ്സുവരെ യേശു തന്റെ അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടാ ജീവിച്ചത്. ഒരുപക്ഷെ അവരവനോട് മണ്ണെണ്ണ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ മണ്ണെണ്ണ വാങ്ങിച്ചോണ്ട് വരുമായിരുന്നു. ഒരുപക്ഷെ മേശ പണിത കാശ് ഇന്നാരുടെ നിന്ന് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ യോസഫിനെ അവൻ അനുസരിക്കുമായിരുന്നു. But see, when he was filled with the Holy Spirit, അവൻ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവനെ യോസഫും മറിയ നടത്താൻ അവൻ അനുവദിച്ചിട്ടില്ല. സ്പിരിറ്റ് പിന്നെ വായിക്കുന്നതെല്ലാം ബന്ധുക്കാരും ചാർച്ചക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ വന്ന് അവനെ പുഷ് ചെയ്തെന്നല്ല, ആത്മാവ് അവനെ നടത്തിക്കൊണ്ടുപോയി. നമുക്കിത് ഇത് പ്രിയമുള്ളവരെ, ഈ ഒരു ഈ യേശുവിന്റെ ജീവിതം കണ്ടിട്ട് ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കൊതിക്കേണ്ട. അല്ലാതെ അവിടെ ആരാണ്ട് അത്ഭുതം ചെയ്തതിന്റെ പേരല്ല നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ട്. ദിസ് റിയൽ ഡിസയർ ഷുഡ് കം ഫ്രം ദ ലൈഫ് ഓഫ് ജീസസ്. അവന്റെ ആത്മനിറവിന്റെ ജീവിതം കാണുമ്പോളാ എനിക്കും ആത്മാവിനെ വേണമെന്നുള്ള കൊതി വരേണ്ടത്. പക്ഷെ നമ്മളിത് എവിടുന്നാ ഡിറൈവ് ചെയ്തെന്നറിയോ, എന്റെ പൊന്നു ബ്രദർ അവിടെ ചെന്നപ്പോ എന്നെ ബഹളമായിരുന്നു, എനിക്ക് ഇതുപോലെ ഒരെണ്ണം വേണം. അതുകൊണ്ടാണ് നമുക്ക് റിയൽ ഹോളി സ്പിരിറ്റിനെ പ്രാപിക്കാൻ കഴിയാതെ പോയത്. നമ്മൾ തമ്പേറടിച്ചപ്പോൾ കണ്ട പരിശുദ്ധാത്മാവ്, കാത്തിരിപ്പിയോത്തിന് കണ്ട പരിശുദ്ധാത്മാവ്, ചിലർ വീണപ്പോൾ കണ്ട പരിശുദ്ധാത്മാവ്, ചിലർ പ്രാർത്ഥിച്ചപ്പോൾ ഭൂതങ്ങൾ ഇറങ്ങിയപ്പോൾ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ്, അത് കണ്ടപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു എനിക്കും ഇതുപോലൊരു പരിശുദ്ധാത്മാവ് വേണം. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ ആളത്വത്തിൽ പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് ദൈവതേജസ്സിൽ ഇറങ്ങി വന്ന് ജീവിച്ച ഒരു മനുഷ്യൻ, യേശുവിനെ പോലെ വേറൊരു മനുഷ്യനില്ലായിരുന്നു. He is the only one who is completely filled with the Holy Spirit. ഇനി മറ്റൊരു കാര്യം, യേശു നിറഞ്ഞതുപോലെ ഇനി ആർക്കും നിറയാൻ പറ്റത്തില്ല. അവനിലുള്ള അധിവാസം പോലെ, അവനിലുള്ള ഫുൾനെസ് പോലെ ആരിലും ഇനി അത് നിറയാൻ പോകുന്നില്ല. അത്രയ്ക്കും അവൻ ആത്മാവിൽ ജനിച്ചു, ആത്മാവിൽ സ്നാനപ്പെട്ടു, ആത്മാവ് അവനെ നടത്തിക്കൊണ്ടുപോയി.
യേശുവിനെ ഇനി യേശുവിന്റെ അടുക്കിലേക്ക് വരൂ. നിങ്ങൾക്ക് കൂടുതൽ ദാഹം തോന്നും ആത്മാവിനെ പ്രാപിപ്പാനായിട്ട്. ആമേൻ. അവൻ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക്, വേറെ ആരും അവനെ നടത്തിയില്ല. നിങ്ങൾ അവിടെ തൊട്ട് ശ്രദ്ധിച്ചോ, പിന്നെ ആരും അവനെ ടേക്ക് ഓഫ് ചെയ്യുന്നില്ല. അവൻ ഒരാളുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമേ ബലഹീനപ്പെടാറുള്ളൂ.
When he come before his father, അവൻ അവന്റെ അപ്പന്റെ അടുക്കൽ വരുമ്പോൾ മാത്രം അവൻ ബലഹീനപ്പെടാറുണ്ട്. മറ്റൊരിടത്തും അവൻ ബലഹീനപ്പെട്ടിട്ടില്ല, അവൻ ശക്തിയോടെ നിന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. അവന്റെ അപ്പന്റെ അടുക്കൽ അവൻ പറയും, പാ, ഈ പാനപാത്രം ഞാൻ കുടിച്ചിട്ടല്ല നീങ്ങിയില്ലെങ്കിൽ, പിതാവേ നീ കാണിച്ചു തന്നിട്ടല്ലാതെ പുത്രനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഓൾവേസ് വെൻ ഹി കം ബിഫോർ ഹിസ് ഫാദർ ഹി വാസ് വീക്ക്. നീ അപ്പന്റെ മുമ്പിൽ ബലഹീനപ്പെടുക, മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ നീ ബലഹീനപ്പെടത്തില്ല. നിങ്ങൾക്ക് യേശുവിന്റെ ജീവിതം വായിക്കുമ്പോൾ യേശു ബലഹീനനാണെന്ന് അല്ല, യേശുവിന്റെ ശക്തിയാണ് ജീവിതം മുഴിഞ്ഞ് വെളിപ്പെട്ടത്. പീലാത്തോസിന്റെ മുമ്പിൽ കെട്ടപ്പെട്ടവനായി നിൽക്കുമ്പോൾ യേശുവിന്റെ ശക്തിയാ വെളിപ്പെട്ടത്. നമ്മളൊക്കെ ആണെങ്കിൽ പൊട്ടിത്തെറിക്കുമായിരുന്നു. യേശു പിതാവിന്റെ ഹിതം നിവർത്തിപ്പാൻ അപാരമായ ആത്മാവിന്റെ സംയമനമുള്ളവനായി നിന്നു. ഐ ഹാവ് നെവർ സീൻ ജീസസ് ആസ് എ ഫെയിലിയർ ജീസസ് ത്രൂ ഔട്ട് ദ ബൈബിൾ. ഓൺലി വെൻ ഹി കം ബിഫോർ ഹിസ് ഫാദർ ഹി വാസ് ടോട്ടലി വീക്ക്. യേശു ആത്മാവിൽ നിറഞ്ഞവനെ അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഇനി നിങ്ങൾ മരുഭൂമിയിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, വളരെ കഷ്ടമുള്ള പരീക്ഷ. 40 രാവും 40 പകലും അവൻ ആഹാരം കഴിക്കാതെ കാട്ടുമൃഗങ്ങളോടൊപ്പം ചെലവഴിച്ചു, ദാഹിച്ചു, വിശന്നു. അതിനുശേഷം അവന്റെ ജീവിതത്തിൽ അവന്റെ ദൈവത്വം വെളിപ്പെടുത്താൻ വേണ്ടി ഒരു വലിയ പരീക്ഷ നടന്നു. അത് കഴിഞ്ഞ് നാം വായിക്കുന്നത് അതിന്റെ 14-ാമത്തെ വാക്യം.
യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി.
യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ജീസസ് റിട്ടേൺ. ഈ ഓൺവേർഡ് ജേർണിയിൽ ഭയങ്കര ശക്തിയുള്ളവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോ റിട്ടേൺ വരുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല ചിലർ. യേശുവിനെ നോക്കിയേ, ആത്മാവ് നിറഞ്ഞവനായി പോയെന്നാ പറയുന്നത്. റിട്ടേൺ ട്രിപ്പ് എങ്ങനെയാ? എങ്ങനെയാ റിട്ടേൺ ട്രിപ്പ്? ഫ്രീസ് റോഡ്. ആത്മാവിന്റെ ശക്തിയോടെ ഇൻ ബിറ്റ്വീൻ. അതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത്? അതിന്റെ ഇടയ്ക്ക് എന്തായിരുന്നു? വലിയ ഉണർവ് യോഗമായിരുന്നു? അല്ല, മരുഭൂമി 40 രാത്രിയും 40 പകലും മൃഗങ്ങളോടൊപ്പം ചെലവഴിച്ച് ഈ ലോകത്തിന്റെ പ്രഭുവിനോടൊപ്പം യുദ്ധം ചെയ്ത് വന്നിട്ടും ശകലം പോലെ സ്റ്റോക്ക് തീർന്നു പോകാതെ പൂർണ്ണ ആത്മാവ് നിറഞ്ഞവനായി തന്നെ അവൻ ഗലീലയിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ. എന്റെ ചലഞ്ച് ആണ് പ്രിയമുള്ളവരെ, എനിക്ക് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ എനിക്കൊരു അടുത്ത സ്റ്റെപ്പ് ജീവിതത്തിലോ ശുശ്രൂഷയിലോ നടക്കണമെങ്കിൽ ഇതുവരെ ഞാൻ ചെയ്തതും പരിചയിച്ചതുമായ കാര്യങ്ങളിലൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എനിക്കിതുപോലൊരു പരിശുദ്ധാത്മാവിന്റെ ദിനം പ്രതിയുള്ള നിറവിലല്ലാതെ ഈ അടുത്ത സ്റ്റെപ്പുകൾ എനിക്ക് സ്വാഭാവികമായിട്ട് ചെയ്യാൻ കഴിയും, നാച്ചുറലായിട്ട് ചെയ്യാൻ കഴിയും. പക്ഷെ ആത്മാവിന്റെ മനുഷ്യനായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയത്തില്ല. ആത്മാവിനെ എന്നിലൂടെ റിലീസ് ചെയ്യപ്പെടുന്നതിലൂടെ ദൈവത്തിന്റെ പദ്ധതികൾ നിവർത്തിക്കാൻ കഴിയും. ദൈവത്തിന്റെ സ്വപ്നത്തിലെ മനുഷ്യനായിട്ട് നിനക്ക് ജീവിക്കണമെങ്കിൽ ആത്മാവ് കൂടാതെ പറ്റത്തില്ല. നാച്ചുറലായി നിനക്ക് പാടാം. നമ്മൾ എഫേസ്യലേഖനത്തിൽ വായിക്കണ്ട, എഫേസ്യലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആത്മാവ് നിറഞ്ഞവരായി എന്താ ചെയ്യേണ്ടത്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. എന്റെ ചോദ്യം ഇതാ, ഈ ആത്മാവ് നിറയാതെ സങ്കീർത്തനം വായിക്കാൻ മേലേ? വായിക്കുന്നുണ്ടല്ലോ ഇല്ലേ? ആത്മാവ് നിറഞ്ഞവരായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. ചോദ്യം, ആത്മാവ് നിറയാത്തവരെ സങ്കീർത്തനം വായിക്കാവോ? വായിക്കാം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതി. ആത്മാവ് നിറയാതെ സ്തുതിക്കാവോ? സ്തുതിക്കാം. നമ്മൾ കണ്ടിട്ടില്ല വടകേന്ദ്രിക്കായിട്ട് സ്തോത്രം 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 എന്ന് നമ്മൾ പറയാറില്ലേ? വടകേന്ദ്രി ഒന്നും നമ്മുടെ മനസ്സിൽ പോകാതെ നമുക്ക് സ്തുതിക്കാൻ പറ്റത്തില്ലേ? ഹൗ മെനി ടൈംസ് നിങ്ങൾ എത്ര പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ആത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കുന്നതും ആത്മാവിൽ നിറയാതെ സ്തുതിക്കുന്നതും? ഏതാ കൂടുതൽ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്? കയ്യൊന്നും പൊക്കരുത്. ആത്മാവ് ചിലപ്പോ ശക്തിയോടെ നിങ്ങളെ നടത്തി കഴിഞ്ഞാൽ കൈ പൊക്കി പോകും. നിങ്ങൾ ഏതാ കൂടുതൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഹൗ യു എവർ അക്നോളജ്? നിങ്ങൾ ഈ ആത്മാവിനെ നിങ്ങൾ അതിന് ഇടം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ അതിനെ പവർ ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ടോ? യെസ്, വെൻ യു സ്റ്റാൻഡ് ബിഫോർ ഗോഡ്, നിങ്ങളൊരു പാട്ടെടുക്കാൻ പാട്ടുപാടാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടോ, ലോർഡ് എന്നെ ആത്മാവിൽ അത് പാടാൻ എന്നെ ശക്തീകരിക്കണം? കാരണം വേദോത്സവം പ്രത്യേകം ആവശ്യപ്പെടുന്ന ഒരു പദപ്രയോഗമാണ് ആത്മാവ് നിറഞ്ഞവരായി. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, യു ക്യാൻ റീഡ് സാംസ് വിത്തൗട്ട് സ്പിരിറ്റ്. ആത്മാവില്ലാതെ സങ്കീർത്തനം വായിക്കാം. എന്താ പ്രശ്നം എന്നറിയോ? പറഞ്ഞുതരാം. ദൈവത്തിന്റെ എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയമാണ്. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ 23-ാം സങ്കീർത്തനം നിങ്ങൾ എടുക്കുമ്പോൾ 23-ാം സങ്കീർത്തനത്തിന്റെ അകത്തല്ല എന്ത് കിടക്കുക? ദൈവശ്വാസം കിടക്കുക. ദൈവശ്വാസത്തെ എനിക്ക് രണ്ട് രീതി വായിക്കാം. ദൈവശ്വാസത്തിന്റെ മേളിൽ കൂടെ അക്ഷരങ്ങൾ വായിക്കാം. ഒരാൾ അത് അക്ഷരമായിട്ട് ദൈവശ്വാസം വായിക്കുമ്പോൾ വേറൊരാള് അതിൽ നിന്ന് ശ്വാസം എടുക്കുകയാണ്. ഇത്രയും ചിന്തിച്ചാൽ മതി. ഓക്സിജൻ ശ്വാസമില്ല, ഇവിടെ ഇരിക്കുന്ന ആർക്ക് ശ്വാസമില്ല. ഒരാൾ ഓക്സിജൻ ട്യൂബിൽ നിന്ന് ഓക്സിജൻ വലിക്കുന്നു, വേറൊരാള് ഓക്സിജൻ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. ആരാ ജീവിക്കുന്നത്? ഓക്സിജൻ എന്ന് വായിച്ച ആളാണോ ഓക്സിജൻ എടുത്ത ആളാണോ?
യെസ്.
എന്തുകൊണ്ടാ ചിലർക്ക് വേദോസം വായിക്കുമ്പോൾ ശ്വാസം കിട്ടുന്നില്ല, അവർ അക്ഷരമാ വായിക്കുന്നത്. വേറെ ചിലര് അതിന്റെ അകത്തെ ശ്വാസമാ കിട്ടുന്നത്. ഓ, നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? വെൻ ഐ റീഡ് ബൈബിൾ, ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ശ്വാസമാണ് എടുക്കുന്നത് ഇതിന്റെ അകത്തുനിന്ന്. എങ്ങനെ വായിച്ചാൽ? ആത്മാവ് നിറഞ്ഞവരായി വായിച്ചാൽ. അതുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പ്രിയമക്കളെ, ആത്മാവിന്റെ സ്ഥാനം പ്രാപിച്ചിട്ടില്ലാത്തവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ ആത്മാവിന്റെ സ്ഥാനത്തിനായിട്ട് ജാഗരിക്കുക, പ്രാർത്ഥിക്കുക, ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. വളരെ ദൈവം വാഞ്ചയോടെ ആഗ്രഹിക്കുന്ന കാര്യം ചോദിക്കുക, വാഞ്ചിക്കുക, ചോദിക്കുക, വാഞ്ചിക്കുക. യു വിൽ ബി ബാപ്റ്റൈസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. എന്നാൽ ആത്മാവിന്റെ സ്നാനം അനുഭവിച്ചിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറയട്ടെ, അത് നിങ്ങൾ അനുഭവിച്ച് ഹൃദയത്തിൽ വെച്ചിരിക്കുന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ആത്മാവിനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ ഒരാളുടെ സുവിശേഷം പറഞ്ഞപ്പോൾ യു ഡിഡ് നോട്ട് എക്സ്പെക്ട് എ സ്പിരിറ്റ് ദേർ. നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ നന്നായതും നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒത്തതുമായ കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ ഓർമ്മയിൽ വരുന്നത്. ഡു യു റിമെമ്പർ ദ സ്പിരിറ്റ് ദേർ? സംസാരിച്ചു വരുമ്പോൾ, നിങ്ങൾക്ക് തപ്പൽ വരുമ്പോൾ, ഡു യു എക്സ്പെക്ട് ദ സ്പിരിറ്റ് ദേർ? See, എന്താ നമുക്ക് സംഭവിച്ചെന്നറിയോ? വി ആർ ബാപ്റ്റൈസ്ഡ് ബൈ ഹോളി സ്പിരിറ്റ്, ബട്ട് ദ മെനി ഏരിയ വി ഡിഡ് നോട്ട് എക്സ്പെക്ട് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ട് അവിടെ. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ ആത്മാവിലൂടെ മാത്രമേ ചെയ്യത്തുള്ളൂ. പ്രിയമുള്ളവരെ, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, ഈ സ്വാഭാവികമായിട്ട് ചെയ്യാൻ കഴിയും എന്നത്, അത് രണ്ട് പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ ഈ അക്കാഡമിക്കലായിട്ടുള്ള ഒരു കാര്യം. ഇപ്പം ചില കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ പരിചയിച്ചും നോളജിലും ദൈവത്തോടുകൂടെ നടന്നും ആ പക്വതയിൽ നിന്ന് ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ എല്ലാം ആ നിലയിൽ പരിചയത്തിൽ നിന്നും വളർച്ചയിൽ നിന്നും മാത്രമല്ല വരുന്നത്. ആത്മാവ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആ കാര്യത്തെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. സപ്പോസ് നിങ്ങൾക്ക് മീശ കിളിക്കണമെന്ന് ആഗ്രഹമുള്ളവര്, ചെറുപ്പക്കാരായ പിള്ളേരുടെ ഒരു വലിയ മോഹ മീശ വളരും. അപ്പൊ സാധാരണ പിള്ളേരെന്നാ ചെയ്യുന്നത്? ചെറുപ്പത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ അടുപ്പിൽ നിന്ന് ഒരു കരിക്കട്ട എടുത്തിട്ട് വീടിന്റെ പുറകിൽ പോയിട്ട് അവിടെ നിന്ന് രണ്ടെണ്ണം മുകളിലോട്ടും താഴോട്ടും ഒക്കെ വരച്ചിട്ട് പതിയെ പോയി കണ്ണാടി നോക്കും. അച്ചായം കണ്ടാൽ അടി ഉറപ്പാ. അത് നമുക്ക് അന്ന് തന്നെ ഒരു ആഗ്രഹം, ഒരു മീശ വലിയൊരു ആഗ്രഹമാണ്. പക്ഷേ മീശ എപ്പോഴാ വരുന്നത്? ഞാൻ വളർന്ന് പ്രായപൂർത്തിയാകുമ്പോൾ, അല്ലെങ്കിൽ എന്നിലെ ആ ഹോർമോണിന്റെ വളർച്ച പൂർണ്ണ അവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കും മീശ കളിക്കുന്നത്. അത്രയും നേരം എനിക്ക് എന്നെ ചെയ്യാനേ പറ്റത്തുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മീശ വരയ്ക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ സ്വാഭാവിക വളർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ചില ദൈവപ്രവൃത്തിയുണ്ട്, അത് അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ. ബട്ട് ഡോണ്ട് എക്സ്പെക്ട് ഓൾവേസ് ലൈക്ക് ദാറ്റ്. അത് ബ്രദറെ നാച്ചുറൽ ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമായിട്ട് കാണരുത്. എക്സ്പെക്ട് ഓൾവേസ് സൂപ്പർ നാച്ചുറൽ തിങ്സ്. സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഒരു കാര്യം നടന്നാലുള്ള ഗുണം എന്നറിയാം? സമയലാഭമുണ്ട്. ഈ കഴിഞ്ഞാഴ്ച ഞാൻ പറഞ്ഞതാണെന്ന് തോന്നുന്നു, ഈ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. മൂന്ന് പേരുടെ മുമ്പിൽ ഒരേ വാക്ക് തള്ളി പറഞ്ഞു, ഞാനിവനെ അറിയുന്നില്ല. അങ്ങനെ വീണ് കിടന്ന ഒരു മനുഷ്യൻ പിന്നെ കൊടഞ്ഞ് പുറത്തേക്ക് എഴുന്നേറ്റ് വന്ന് ധൈര്യമൊക്കെ പ്രാപിച്ച് ശ്വാസമൊക്കെ എടുത്ത് പ്രസംഗിച്ച് ധൈര്യത്തോടെ പറയണേ, കുറഞ്ഞ എത്ര ദിവസം എടുക്കും? ഒരു ഒന്ന് രണ്ട് വർഷം എടുക്കും പുള്ളി ആ അടുത്ത ലെവലിലൊക്കെ വരാൻ, അല്ലേ? മൂന്ന് പ്രാവശ്യം യേശുവിനെ പരസ്യമായി തള്ളി പറഞ്ഞവനെ സ്വാഭാവികമായിട്ട് പിക്കപ്പ് ആകാനായിട്ട് അവനെ വിട്ടുകൊടുത്താൽ അവൻ പിക്കപ്പായിട്ട് വരണമെങ്കിൽ കുറഞ്ഞ വർഷം, ഒന്ന് രണ്ട് വർഷം എടുക്കും. പക്ഷെ പുള്ളി ഈ ദിവസങ്ങൾക്കകം എന്തായി? ശാസ്ത്രിമാർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച അങ്ങനെയല്ല വായിച്ച, കഴിഞ്ഞ പ്രസംഗത്തിൽ അല്ലേ, പുരോഹിതന്മാർ, പുരോഹിത കുടുംബത്തിൽപ്പെട്ടവർ, അവരുടെ നടുവിൽ ആത്മാവ് നിറഞ്ഞവനായി അവൻ പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല, ഹാലടി നാം രക്ഷപ്രാപിപ്പാൻ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ് വന്നപ്പോ ടൈം അങ്ങ് കട്ട് ചെയ്തു, ഷോർട്ടാക്കി. നിങ്ങൾ സ്വാഭാവികമായി സഹോദരന്മാരോടൊപ്പം ബെല്ലാരി പോയി, സഹോദരന്മാരോടൊപ്പം വയനാട്ടിൽ പോയി, സഹോദരന്മാരോടൊപ്പം കോമളി പോയി, അങ്ങനെ ധൈര്യം പ്രാപിച്ച് ബലം പ്രാപിച്ച് ആ പഴയ വിഷമമൊക്കെ മാറി, നിങ്ങളുടെ ക്ഷീണം മാറി, അധൈര്യം മാറി, നിങ്ങൾ ഇങ്ങനെ പിക്കപ്പായി, നിങ്ങളൊരു ശക്തനായിട്ട് വരാൻ മൂന്നാല് വർഷം എടുക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് അധികം ദിവസമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കർത്താവിനെ സാക്ഷീകരിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഒരു സാധാരണ മനുഷ്യന്റെ സ്വാഭാവിക മനസ്സിൽ ധൈര്യം വീണ്ടെടുത്ത് വീണ്ടും യേശുവിനെ പ്രസംഗിക്കണമെങ്കിൽ വർഷങ്ങൾ എടുക്കുന്നിടത്ത് ആത്മാവ് വന്ന് ചില മാസങ്ങൾ അല്ല, ചില ദിവസങ്ങൾ കൊണ്ട് തന്നെ പത്രോസിനെ അതേ പുരോഹിതന്മാരുടെ രാജാക്കന്മാരുടെ മുമ്പിൽ ശക്തിയോടെ പ്രഘോഷിക്കാനായിട്ട് നിർത്തി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുകൊണ്ടുള്ള ഗുണം, പരിശുദ്ധാത്മാവിന് ഇങ്ങനെ സമയലാഭമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ദേവദാസം വന്ന് പ്രസംഗിച്ചപ്പം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ അറിയത്തില്ല. യെശയ്യാപ്രവചനന്റെ 53-ാം അധ്യായം തേരിലിരുന്ന ഷണ്ണൻ വായിക്കുമ്പോൾ ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പോകാൻ പറഞ്ഞപ്പോൾ അല്പം താമസിച്ചിരുന്ന പുള്ളി യെശയ്യാപ്രവചനം 54-ാം അധ്യായത്തിലേക്ക് പോയേനെ. പുള്ളി ഇച്ചിരി ലേറ്റായി, നേരത്തെ പോയെങ്കിൽ യെശയ്യാപ്രവചനം 52-ാം അധ്യായത്തിലേക്ക് പോയേനെ. എനിക്കത് വളരെ ചിന്തനീയമായി തോന്നി. ആത്മാവിനെ ആ ശരിക്കും അനുസരിച്ചാൽ യെശയ്യാപ്രവചനം 54-ാം അധ്യായത്തിൽ ചെന്നിട്ട് എന്നാ പ്രയോജനം? അവിടെ യേശുവിനെ കുറിച്ചുള്ള കാര്യം എക്സാക്ട് 53 വരുമ്പോൾ ആരവിടെ എത്തി? ഫിലിപ്പോസ് എത്തി. ഹല്ലേലൂയ. അപ്പൊ ആത്മാവിന്റെ നിറവിൽ അനുസരണത്തിൽ ജീവിക്കാൻ പഠിക്കുമ്പോൾ you will get a lot of opportunity, and when you disobey the spirit you will miss a lot of opportunity. എത്രയോ പ്രാവശ്യം ആത്മാവ് ആ യെശയ്യാവ് 53 വായിക്കുന്ന ഭാഗത്ത് തന്നെ അവനോട് ചേർന്ന് നടക്കുവാൻ നമ്മളോട് എത്ര പ്രാവശ്യം ആത്മാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ആത്മാവിന് ചെവി കൊടുക്കാതെ നിന്നതുകൊണ്ട് നമുക്ക് പലരെയും മിസ്സായി. പ്രിയമുള്ളവർ, നിങ്ങൾ സ്വാഭാവിക മനുഷ്യൻ, നിങ്ങളുടെ നാച്ചുറൽ കപ്പാസിറ്റി, അതുകൊണ്ട് നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കാനും പിന്തുടരാനും സേവിക്കാനും നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കാലങ്ങൾ പോകുന്നത് മാത്രമല്ല, നിങ്ങൾ ജഡത്തിൽ അവസാനം ജീവിച്ച് നിങ്ങൾ അങ്ങ് നിരാശപ്പെട്ടു പോകും. എന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല ബ്രദറെ. പൗലോസ് പറയുന്നുണ്ട് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീരങ്ങളല്ല. ഈ പരിശുദ്ധാത്മാവിന്റെ അധിവാസത്തിൽ നിറയുന്ന ഒരു ജീവിതം ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടെമ്പറമെന്റ് പുറത്ത് കാണിക്കും. അത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു കാര്യം. ഞാൻ ആത്മാപൂർണനായി ജീവിച്ചില്ലെങ്കിലുള്ള കുഴപ്പം എന്നാണെന്നറിയോ? എന്റെ ടെമ്പറമെന്റ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകും. ഞാൻ സ്പിരിറ്റ് ഫിൽഡ് അല്ലെങ്കിൽ എന്റെ ജഡത്തിന്റെ ആയുധങ്ങൾ ഞാൻ എടുക്കും. ഞാൻ സുവിശേഷം പറഞ്ഞു, രക്ഷിക്കപ്പെടുന്നില്ല ആൾ. ഞാൻ ഈ ആൾക്കാരെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് ജഡത്തിൽ. അതിന് ചിലരുടെ വീട്ടിൽ വിളിച്ചു, അവർക്ക് ആഹാരം കൊടുത്തു, അവരുടെ വീട്ടിൽ പോയി അവരെ സ്നേഹിച്ചു, ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ എടുത്ത് മുന്തിരിങ്ങ വാങ്ങിച്ചു, ഇതെല്ലാം ശ്രമിച്ചു നോക്കിയിട്ടു അവരുടെ കൊച്ചിന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല. അപ്പൊ ഞാൻ ഓർത്തു ഇത്രയും സ്നേഹം. അപ്പൊ ഒത്തിരി പേര് വിളിച്ചില്ല. ഈ ദൈവത്തിന്റെ മകനായിട്ട് അവന്റെ സന്നിധി വന്ന പ്രിയമുള്ളവരെ, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് തലയ്ക്കകത്ത് നിന്ന് കളഞ്ഞേക്കണം. ഞാൻ ഇങ്ങനെ തോറ്റുപോയൊരു മനുഷ്യന്, അതിന്റെ പേരിൽ എനിക്ക് ആൾക്കാരെ ഇപ്പൊ സ്നേഹിക്കാൻ ഒരു ചെറിയ വിഷമമാണ്. അതിന് പരിശുദ്ധാത്മാവാണ് എന്നെ തിരുത്തി തരേണ്ടത്. പക്ഷെ വേറെ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരൊറ്റ കാഴ്ചയിൽ തന്നെ ആത്മാവിൽ ബന്ധപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ ആ വീട്ടിലെ മുഴുവൻ പരിപാടിക്ക് നമ്മളെ അവര് വിളിച്ചിട്ടുമുണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ എന്റെ ഓക്കെ, ഞാൻ നിങ്ങളോട് ദൈവം പരിശുദ്ധാത്മാവ് വരുമ്പോൾ നാച്ചുറൽ കപ്പാസിറ്റിയെ കർത്താവ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തില്ല, നിങ്ങളുടെ ടാലന്റുകളെ കർത്താവ് ഇല്ലാതാക്കത്തില്ല, ഞാൻ അതെല്ലാം അവിടെ സമ്മതിക്കുമ്പോൾ തന്നെ, see brothers, ദൈവത്തിന്റെ കാര്യപരിപാടിക്കകത്തെ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിൽക്കുന്നില്ലെങ്കിൽ നമുക്കെപ്പോഴും ജഡത്തിൽ കിടന്നുള്ള ഗുസ്തി ഭയങ്കര. ആത്മാവ് നമ്മുടെ ആയുധങ്ങൾ ചില സമയത്ത് ജഡീകങ്ങളാവും. പൗലോസ് പത്രോസ് പെട്ടെന്ന് പിച്ചാത്തിയെടുത്ത് ചെവിയർത്തു. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞ് വലിയൊരു ജനക്കൂട്ടം വന്ന് അവരെ പിടിച്ചു ചീന്തുമെന്ന നിലയിൽ വന്നപ്പോഴും അവൻ ആത്മപൂർണനായിട്ട് കർത്താവിനെ സാക്ഷ്യപ്പെടുത്തി. കണ്ടോ, ആയുധം ജഡീകമായിരുന്നത് എത്ര പെട്ടെന്ന് കൊണ്ടാ അത് ആത്മീയമായി മാറിയത്. അധികം കാലതാമസം വേണ്ട. കൗൺസിലിങ്ങിനൊക്കെ പോയി ശരിയായി വരുമ്പോൾ ഒത്തിരി താമസം എടുക്കും. When the spirit come upon you, you will be a different person. Hallelujah. ഉണ്ട് പ്രിയമുള്ളവരെ, കുറുക്കുവഴിയല്ല ദൈവത്തിന് ദൈവത്തിന്റെ പ്രവൃത്തി അത്യധികം വേഗതയോടെ ചെയ്യുവാൻ ദൈവം തന്റെ മക്കൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന, തന്റെ സഭയെ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. ഹല്ലേലൂയ. അതാണ് അപ്പന്റെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്ത, അപ്പൻ ഒറിജിനൽ ആണെന്ന് കാണിക്കുന്ന യഥാർത്ഥ ഗിഫ്റ്റ്. ഐ റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ഇനി അടുത്തത്, അവൻ ഗലീലയിലേക്ക് ആത്മപൂർണനായിട്ട് ചെന്നു. അതിന്റെ 18-ാമത്തെ വാക്യം എന്ന്
ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ.
അത് കഴിഞ്ഞ് അവൻ നേരെ എങ്ങോട്ടാ ചെന്നത്? അവനൊരു എന്താ പറയുന്നേ, സിനഗോഗിലേക്ക് ചെന്നു. സിനഗോഗിൽ ചെന്ന് കേറിയ ഉടനെ അത്ഭുതം എന്ന് പറയട്ടെ, അവിടെയുള്ള ഒരു റബ്ബി ഒരു പുസ്തകം എടുത്തോണ്ട് വരിക. ഞങ്ങൾ അങ്ങനെയല്ല വായിക്കുന്നത്, യേശു അല്ല പോയി പുസ്തകം എടുക്കുന്നത്. യെശയ്യാവിന്റെ ഒരു ചുരുൾ എടുത്തോണ്ട് ആര് വരുന്നു? അവിടെയുള്ള ഒരു റബ്ബി വരുന്നു. ആരുടെ കൈ കൊണ്ട് കൊടുക്കുന്നു? യേശുവിന്റെ കൈ കൊടുക്കുന്നു. യോബിന്റെ ചുരുളോ, വേറെ ഒരു ചുരുളുമല്ല ഈ മനുഷ്യൻ കൊണ്ട് കൊടുക്കുന്നത്. ഈ എക്സാക്ട് എസിയാവിന്റെ ചുരുള് കൊണ്ട് യേശുവിന്റെ കയ്യിൽ കൊടുക്കുക. യേശു അതങ്ങോട്ട് നിവർത്തി, അതങ്ങോട്ട് തുറന്നു. ആദ്യം വായിച്ച ഭാഗം എന്താണെന്നറിയാവോ? എന്താ? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ. നിങ്ങൾ അടുത്ത ഭാഗം വായിക്കണേ. അവന്റെ ആത്മാവ്, യെസ്, ഈ അക്നോളജ്മെന്റ് നമുക്കില്ലാതെ പോയെന്നാ ഞാൻ പറഞ്ഞേ. നമ്മൾ പ്രാപിച്ചില്ലെന്നല്ല ഞാൻ പറഞ്ഞേ, എന്റെ മേൽ ഇത് ഇത് ഇതുണ്ടെന്നുള്ള ബോധ്യം ഇല്ല. അവൻ അതുണ്ട്. അവൻ യോർദാനിൽ സ്നാനപ്പെട്ടപ്പോൾ അത് അവന്റെ മേൽ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിലേക്ക് ആത്മാവിനാൽ പരീക്ഷിക്കപ്പെട്ടു പോയപ്പോൾ അത് അവന്റെ മേൽ ഉണ്ടായിരുന്നു. അവൻ ഗലീലയിലേക്ക് വന്നപ്പോൾ ആത്മാവിൽ നിറഞ്ഞു വന്നു. ഇപ്പോൾ പുസ്തകം വിടർത്തുമ്പോൾ അവൻ അറിയാം യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെ നിൽക്കുമ്പോഴും ഏത് സ്ഥലത്ത് നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകണം, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ഹല്ലേലൂയ. ഒരു ഭൂതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരുവനോട് സുവിശേഷം പറയുമ്പോൾ, ഒരു പോരാട്ടത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ എന്റെ മേൽ ഒരു ആത്മാവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് ആത്മാവിന്റെ പ്രവൃത്തി അവിടെ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. He was full of spirit. ഇനി നിങ്ങൾ എഫേസ്യലേഖനത്തിന്റെ 1-ാം അധ്യായത്തിലെ 17-ാം വാക്യത്തിൽ അവന്റെ ആത്മാവ്, അവന്റെ മേലുള്ള ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. 17 വായിക്കണ്ട, 20 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. He was full of spirit.
അങ്ങനെ അവൻ ക്രിസ്തുവിലും
വ്യാപരിച്ചു.
അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്
ഉയർപ്പിക്കുകയും
സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി.
ശ്രദ്ധിക്കൂ, യേശുവിന്റെ മേൽ വ്യാപരിച്ചു. എപ്പോൾ? യോർദാനിൽ വ്യാപരിച്ചു. അവൻ ടെംപ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഗലീലയിലേക്ക് മടങ്ങി വരുമ്പോൾ അവന്റെ കൂടെ ഉണ്ട്. അവൻ യെശയ്യാ പ്രവചന പുസ്തകം തുറക്കുമ്പോൾ He knew that I am full of spirit. അത് മാത്രമല്ല, അവനെ ആ ആ കല്ലറയ്ക്കകത്ത് ബന്ധിച്ച് അവനെ ഇട്ടിരിക്കുമ്പോഴും നാം വായിക്കുന്നത് മരണവാശങ്ങൾക്ക് അവനെ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല, പാതാളത്തിന് അവനെ ബന്ധിക്കാൻ കഴിഞ്ഞില്ല. മരണത്തെയും പാതാളത്തെയും അവൻ തോൽപ്പിച്ചിട്ട് അവൻ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിലേക്ക് കരേറി സകല നാമത്തിലെ മേലായ നാമമായിട്ട് അവൻ തീർന്നു. എങ്ങനെ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ. യെസ്, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ആ തമ്പേറിന്റെ ചിന്ത എടുത്തുകളാം. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ അന്യഭാഷയുടെ ചിന്ത കയറി വരുന്നെങ്കിൽ ഇത് എടുത്തുകളാം. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സിൽ വരേണ്ടത് എന്റെ രക്ഷകന്റെ ജീവിതത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവാണ് എന്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ വരേണ്ടത്. ഹല്ലേലൂയ. When you remember about the Holy Spirit, remember in another way, നിങ്ങൾ ക്രിസ്തുവിൽ വ്യാപരിച്ച ആത്മാവിനെ തിരിച്ചറിയുമ്പോഴാ നിങ്ങൾക്ക് ആത്മാവ് സംബന്ധിച്ച് ഒരു പുതിയ വെളിപ്പാടുണ്ടാകും. ആരുടെ കാര്യമാണ് പറഞ്ഞു വരുന്നേ? എന്റെ കർത്താവായ യേശു അവനെ മരണവാസങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയാതെ തകർത്ത് സകലനാമത്തിന് മേലായ നാമമാക്കുവാൻ അവനിൽ വ്യാപരിച്ച ആ ആത്മാവ് സംബന്ധിച്ചുള്ള കാര്യമായി ഇപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നേ. അവന്റെ അടുക്കൽ വന്നിട്ട്
അവനോട് പറ, എനിക്ക് ദാഹിക്കുന്നു, എന്നെ നിറയ്ക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ ജീവിതത്തിന്റെ മുഖമുദ്ര, ഹി വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 10:38 എന്ന് വായിക്കാവോ? ആക്ട്സ് ചാപ്റ്റർ 10:38.
നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത്.
ശ്രദ്ധിക്കു പ്രിയമുള്ളവരെ, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അഭിഷേകം ചെയ്തു യേശുവിനെ. ആ അഭിഷേകത്തിന്റെ ആത്മാവാണ് യേശുവിന്റെ തുടർമാനമായ ജീവിതത്തിൽ നിറഞ്ഞു നിന്നത്. ദൈവം അവനോടുകൂടെ അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടെ ഇരുന്നും കൊണ്ട് അവൻ നന്മ ചെയ്തു. പിശാചി ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട്. ശ്രദ്ധിക്കപ്പെടുകയുള്ള, അവൻ നന്മ ചെയ്തത് അവനിലെ ഒരു സ്വാഭാവിക പ്രവണതയായിട്ടല്ല അവിടെ പറയുന്നത്. യേശുവിലെ ഈ ഒരു നല്ല ജീവിതം ഫോളോ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം അവനെ പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ എന്ത് സംഭവിച്ചു? അവൻ നന്മ ചെയ്തു. യേശു ചെയ്ത നന്മയെ മാത്രം കോപ്പി അടിച്ചാൽ യു വിൽ മിസ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് യു വിൽ സ്ട്രഗിൾ ഇൻ ഫ്ലഷ്. അവൻ എങ്ങനെയാണ് നന്മ ചെയ്തത്? ദൈവത്തിന്റെ ആത്മാവിനാലും ശക്തിയാലും. അവന് നന്മ ചെയ്യാനുള്ള കൃപ ലഭിച്ചത് എങ്ങനെയാ? ദൈവത്തിന്റെ ആത്മാവിനാണ് ശക്തിയാലും. അവൻ നന്മ ചെയ്തും പിശാചി ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്റെ യേശു, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ്, അവൻ നന്മ ചെയ്തത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താല. അവൻ രോഗികളെ സൗഖ്യമാക്കിയത് പരിശുദ്ധാത്മാവിന്റെ നിറവില. അവന്റെ ജീവിതം, അവന്റെ തേജ, അവന്റെ തേജോമയമായ ജീവിത മുദ്ര എന്ന് പറയുന്നത്, ഹി വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ്, ആത്മ നിറവിലുള്ളവനായിരുന്നു. ഓ, നിങ്ങള് ഈ യോർദാനിൽ യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തുന്ന രംഗം കൊണ്ടോ? എനിക്ക് അത് വായിച്ചിട്ട് ഭയങ്കര ത്രില്ലായിരുന്നു. എന്തായിരുന്നു അറിയോ ത്രില്ല്? യോഹന്നാൻ ഇങ്ങനെ ഷൈൻ ചെയ്ത് സ്നാനപ്പെടുത്തുക. ഓരോരുത്തരും വരുന്നു സ്നാനപ്പെടാൻ വരുന്നവന്മാരോടൊക്കെ ഒരു ചോദ്യമുണ്ട്, എന്നത്തിനാടാ സ്നാനപ്പെടാൻ വരുന്നത്? സർപ്പസന്തതികളെ, ആരാണ് വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് തെറ്റിയിടിയാനാണ് നിങ്ങളോട് പറഞ്ഞത്? അവിടെ നിന്നവരെയൊക്കെ പൊരിച്ച് തൊലി ഉരിച്ച് അടുക്കിയെടുക്കുന്ന സ്നാനം. അങ്ങനെ സ്നാനപ്പെടുത്തുന്ന ആളെ നല്ല മിടുക്കനായിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴേക്കാണ് സ്നാനാർത്ഥികളുടെ നടുവിൽ ഒരു മനുഷ്യനെ കണ്ടതും സ്നാപക യോഹന്നാൻ പതിയെ അങ്ങ് ചൂളിപ്പോയി. ശ്രദ്ധിച്ചോ, വേദഭാഗം വായിച്ചിട്ടുണ്ടോ? എനിക്കത് ഇന്ന് വായിച്ചപ്പോ ഭയങ്കര സന്തോഷം തോന്നി. എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ ജീവന്റെ ആധാരമായിരിക്കുന്നവൻ ചെന്നിടത്തൊക്കെ അവന്റെ ആത്മനിറവിന് മുമ്പിൽ വലിയ പ്രഘോഷകർക്ക് പോലും നിൽക്കാൻ കഴിഞ്ഞില്ല. അവിടം വരെ, അവിടെ നിന്ന് ഒറ്റ മനുഷ്യനെ യേശുവിന്, യോഹന്നാനെ കണ്ടിട്ട് ഒരു നല്ല വാക്ക് പറയാൻ തോന്നിയില്ല. കാരണം അതുപോലെ അവരുടെ ജീവിതം. സർപ്പസന്തതികളെ, അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിന്റെ നടുവിൽ ഒരുവൻ ഇങ്ങനെ നിൽക്കുന്നു. ഓ ഹല്ലേലൂയ. അവനെ നോക്കിയപ്പോൾ അമ്മയുടെ ഉദരത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ ദൈവത്തിന്റെ ആത്മാവുള്ളവനായിട്ട് ഒരുവൻ യോർദാന്റെ നടുവിൽ നിൽക്കുമ്പോൾ സർപ്പസന്തതികളുടെ നടുവിൽ ആത്മപൂർണനായി ഒരുവൻ നിൽക്കുന്നു. അവനെ കണ്ട മാത്രേ യോഹന വെള്ളത്തിന് ഒറ്റച്ചാട്ടത്തിന് കരക്കി കയറി. എന്നിട്ട് പറയാ, ഞാൻ സ്ഥാനപ്പെടുത്തത്തില്ല, ഞാൻ സ്ഥാനപ്പെടുത്തത്തില്ല, എന്നെ സ്ഥാനപ്പെടുത്തണം, ഞാൻ സ്ഥാനപ്പെടുത്തത്തില്ല. എനിക്ക് വളരെ വിരോധാഭാസമായിട്ട് തോന്നി. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, നിങ്ങൾ സ്ഥാനപ്പെടാൻ എന്റെ കുളത്തിൽ കയറിയപ്പോ, കുളത്തിൽ ഇറങ്ങിയപ്പോ സ്ഥാനപ്പെടുത്തുന്ന ആള് പറയാ, ബ്രദറെ, ബ്രദർ എന്നെ സ്ഥാനപ്പെടുത്തണം, ഞാൻ ബ്രദറിനെ സ്ഥാനപ്പെടുത്തുകയല്ല എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബട്ട് ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ അവൻ സ്നാനപ്പെടുത്താൻ നിൽക്കുകയാണ്. അവന്റെ മുമ്പിൽ പാപികളായി വരുന്നവർക്ക് ചാട്ടവാറണ നല്ല അടികൊടുത്ത് നിൽക്കുമ്പോഴും യേശു ആത്മപൂർണനായി വരുമ്പോൾ, ഹല്ലേലൂയ, യേശുവിന്റെ മഹത്വത്തിന്റെയും തേജസ്സിന്റെയും മുമ്പിൽ യോഹന്നാൻ പറയുകയാണ്, നീ എന്നെ സ്നാനപ്പെടുത്തണം. ഹല്ലേലൂയ. പ്രിയുള്ളവരെ, ദൈവാത്മാവ്, ദൈവാത്മാവിൽ നിറയപ്പെട്ട് നീ പോകുന്നിടത്ത് കാര്യങ്ങൾ കീഴ്മേൽ മറിയും, കീഴ്മേൽ മറിയും. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് വായിക്കാറുണ്ട്, അറിയാവുന്ന വേദഭാഗങ്ങളിൽ. ജയിലിൽ പത്രോസും ശീലാസും ഒക്കെ കടന്നിട്ട് അന്ന് ജയിലെല്ലാം തകർന്ന് തരിപ്പണമായി അവരെല്ലാം പുറത്തു ചാടി വന്നപ്പോ നമ്മുടെ ജയിൽ സൂപ്രണ്ട് ഉണ്ടല്ലോ, ജയിൽ സൂപ്രണ്ട് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം രാത്രിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, സഹോദരന്മാരെ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ സഹോദരന്മാരോടൊക്കെ ചോദിക്കുകയാണ്, എന്നെങ്കിലും ജയിലിൽ ചെന്നിട്ട് അവിടുത്തെ ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ അവിടുത്തെ കള്ളനോട് ചോദിച്ചിട്ടുണ്ടോ, സാറേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഹൗ യു എവർ ഹേ, ഏതെങ്കിലും ഒരു DYSP ഏതെങ്കിലും ഒരു കള്ളനോട് പറഞ്ഞിട്ടുണ്ടോ രക്ഷപ്പെടാനുള്ള ഒരു വഴി? എന്റെ പൊന്നു സാറേ, എനിക്കൊന്ന് പറഞ്ഞതാ, ഒരിക്കലും സംഭവിച്ചിട്ടില്ല. സുവിശേഷത്തിന്റെ നടുവിൽ മാത്രമാണ് അത്ഭുതം സംഭവിച്ചിട്ടുള്ളത്. യെസ്. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് രണ്ട് ഇടിയൊക്കെ തന്നെ ഗോതമ്പോളത്തിന്റെ ചാറും ഒക്കെ കുടിപ്പിച്ച് നിങ്ങളെ ജയിലിൽ കിടത്തി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, വടക്കേന്ത്യയില് കുറെ ആൾക്കാരെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി, ജയിലിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തപ്പോ തൊട്ട് എസ്ഐക്ക് തലവേദന. അവസാനം നിന്ന സുവിശേഷകന്മാർ പ്രാർത്ഥിച്ചപ്പോഴാണ് എസ്ഐയുടെ തലവേദന മാറി. സോ നിങ്ങൾ എവിടെയായിരുന്നാലും എക്സ്പെക്ട് ദ സ്പിരിറ്റ്, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്നവർക്കായിട്ട് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ വലിപ്പം. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ആസ് വി ആർ ഗോയിങ് ഔട്ട്, ആസ് വി ആർ ലിവിംഗ് ഇൻ അവർ ഹോം, ആസ് വി ആർ കമ്മിങ് ഗാദറിംഗ് ടുഗദർ ഇൻ അവർ ചർച്ച്, എവരിവെയർ ലെറ്റ് അസ് എക്സ്പെക്ട് ദ സ്പിരിറ്റ്. നമുക്ക് ആത്മാവിൽ പാടാം, ആത്മാവിൽ പ്രാർത്ഥിക്കാം, ആത്മാവിൽ സങ്കീർത്തനം പറയാം, ആത്മാവിൽ കർത്താവിനെ സാക്ഷീകരിക്കാം. എവരിവെയർ, എവരിവെയർ, എവരിവെയർ സ്പിരിറ്റിന് അവസരം കൊടുക്കൂ. യു വിൽ സീ എ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. പോലീസുകാരൻ കള്ളനോട് ചോദിക്കുകയാണ്, സാറേ ഞാൻ എന്നാ രക്ഷപ്പെടാൻ എന്താ വഴി? ഇതാ ഗോസ്പൽ. സുവിശേഷത്തിന് എങ്ങനെ കാര്യങ്ങൾ വട്ടം കറങ്ങാൻ കഴിയുമെന്നറിയോ. വേറൊരു സമയത്ത് ഈ ദമസ്കോസിലേക്ക് അവിടെ പിടിക്കാനായിട്ട് പൗലൂസ് പോയ വഴിക്ക് തന്നെ പൗലൂസിനെ അവിടെ നിന്ന് താഴെയിട്ട് പൊടിയിലിട്ട് ഉരുട്ടി കണ്ണിന്റെ കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ദമസ്കോസിലേക്ക് പൗലൂസ് എന്ന് കയറുന്നത് അന്ധനായിട്ട്. ശുശ്രൂഷിക്കുന്ന ആരാ? ആരാ? അവിടെയുള്ള ദൈവമക്കൾ. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ, ദമസ്കോസിൽ ചെല്ലുമ്പോൾ പൗലൂസിനെ സ്വീകരിക്കേണ്ടത് പുള്ളി ഈ മാർഗക്കാരെ എല്ലാം അറസ്റ്റ് ചെയ്യുന്നവരുടെ ഒരു കമ്മിറ്റി ദമസ്കോസിലുണ്ട്. ആ കമ്മിറ്റിയിലാണ് പുള്ളിക്ക് സ്വീകരണം കിട്ടുന്നത്. അവരാണ് ഈ പുള്ളിയെ കൊണ്ടു നടക്കേണ്ടത് ദമസ്കോസിൽ. നമ്മുടെ ഇവിടെയുള്ള ക്രിസ്ത്യാനികളൊക്കെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഇന്നിടത്തെ ഏരിയ നേതാവ്, ആ നേതാവിന് ദമസ്കോസിലൊക്കെ വലിയ സ്വീകരണം കിട്ടുന്നത്. പക്ഷെ ദമസ്കോസിൽ ചെന്നപ്പോ പൗലൂസിനെ സ്വീകരിച്ച ആരാ? അവൻ പിടിച്ചു കെട്ടാൻ പോയ ആൾക്കാരാണ് കാല് കഴുകുന്നത്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്, അരങ്ങാവെള്ളം കൊടുക്കുന്നത്, തിരുമുന്നത്, ഉപ്പ് വെക്കുന്നത്, ബ്രദറിന് എങ്ങനെയുണ്ട് സുഖമാണെന്ന്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതൊന്നും പേടിക്കണ്ട. ഇത് വീട്ടിൽ ഇരുന്ന് ചിന്തിച്ചാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൈവത്തിന് നിന്നോടും അന്നും ഇന്നും പറയാനുള്ളത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ, യു വിൽ സീ എവരിതിങ് ഇൻ എ ഡിഫറെന്റ് വേ. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുന്നു? നമുക്ക് വളരെ മിസ്സായിരുന്ന ഒരു ഫാക്റ്റാണ് പ്രിയമുള്ളവർ. നമുക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ പലപ്പോഴും അത് അനുഭവിക്കുന്നു, ബട്ട് നമ്മൾ എല്ലായിടത്തും നമ്മൾ അതിനെ എക്സ്പെക്ട് ചെയ്യാറില്ലായിരുന്നു. എന്നിട്ട് യോഹന്നാനൊരു കാര്യം പറയുന്നുണ്ട്, ഞാനോ ഈ യോർദാനിലെ വെള്ളത്തിൽ അവസാനം യേശു അവനെ സമാധാനിപ്പിച്ചു, കുഴപ്പമില്ല, ഈ സകല നീതി നിവൃത്തിയായിരുന്നു, ഇപ്പൊ സ്നാനപ്പെടുത്ത്, പിന്നെ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അങ്ങനെ യോഹന്നാൻ പിടിച്ച് യേശുവിനെ സ്നാനപ്പെടുത്തി. ഓ, യോഹന്നാൻ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, എന്താ? ഞാൻ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, എന്റെ പിന്നാലെ വരുന്നവനുമായിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ പോലും കഴിയില്ല, അവന്റെ ചെരുപ്പ് ചുമക്കാൻ കഴിയത്തില്ല, ചെരുപ്പ് വാറഴിപ്പാൻ കഴിയത്തില്ല. അവൻ നിങ്ങളെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിലും തീരും. ഒന്ന് ശ്രദ്ധിച്ചേ, യോർദാന്റെ നദിയിൽ വെള്ളം അതിന്റെ അകത്ത് മുങ്ങി ഒരാളെ പൊക്കുന്നു, എന്നിട്ട് യോഹന്നാൻ പറയുക, എന്റെ പിന്നാലെ വരുന്നവൻ തീനദിക്കാത്ത മുക്കി പൊക്കിയെടുക്കും. പ്രൈസലോ. അവൻ എങ്ങനെയാ മുക്കുന്നത്? തീറ്റാത്ത മുക്കിയെടുക്കും. ഞാന് എനിക്കിനി എന്തെല്ലാം സ്റ്റാൻഡേർഡ് വന്നാലും എനിക്ക് വെള്ളത്തിൽ മുക്കി നനയ്ക്കാൻ എനിക്കറിയത്തുള്ളൂ. പക്ഷെ എന്റെ പിന്നാലെ വരുന്നവൻ, ഹീസ് ഓൾസോ എ ബാപ്റ്റൈസർ, അവനെങ്ങനെയാ മുക്കുന്നേ? യോർദാനിലെ വെള്ളം പോലെ അവന്റെ അടുക്കൽ തീയുണ്ട്, അവൻ അതിന്റെ അകത്ത് മുക്കി നിന്നെ എടുക്കും. ഹല്ലേലൂയ. എത്ര പ്രാവശ്യമാണെന്നറിയോ യോഹന്നാൻ അത് പറഞ്ഞിരിക്കുന്നത്? എന്റെ വിശ്വാസം എല്ലാ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. പ്രിയുള്ളവരെ, നിനക്ക് മറുപടിയായി തീർന്നവൻ തന്നെ വേണം നിന്നെ സ്നാനപ്പെടുത്താൻ, നിനക്ക് വേണ്ടി ജീവനെ കൊടുത്തവൻ തന്നെ വേണം നിന്നെ ആത്മാവിൽ മുക്കാൻ. ഹല്ലേലൂയ. ഈ നിങ്ങളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തിയവരൊക്കെ പലരാ. എന്നെ സ്നാനപ്പെടുത്തിയ ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നും എനിക്കറിയില്ല. നിങ്ങളെ സ്നാനപ്പെടുത്തിയ ഒരു ചാക്കോ പാസ്റ്റായിരിക്കാം, വേറൊരാളെ സ്നാനപ്പെടുത്തിയ ബിനോയ് പാസ്റ്റായിരിക്കാം, എന്നെ സ്നാനപ്പെടുത്തിയ വേറൊരു കുഞ്ഞുമോൻ പാസ്റ്റായിരിക്കാം. ഈ സ്നാനപ്പെട്ടവരൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ദ ആർ ഡിഫറെന്റ് പാസ്റ്റേഴ്സ്. പക്ഷെ ആത്മാവിന്റെ നദിയിൽ നിന്നെ സ്നാനപ്പെടുത്തുന്നവൻ വേറെ ഒരുവൻ, എല്ലാവരെയും സ്നാനപ്പെടുന്ന ഒരുവനാ. ഹല്ലേലൂയ. തീക്കകത്ത് മുക്കുന്നവൻ ജീവനെ കൊടുത്തവനാ. ഹല്ലേലൂയ. അവന്റെ അടുക്കൽ വന്നിട്ട് അവനോട് ചോദിക്കുക, ഞാൻ എത്രയധികമായി പരിശുദ്ധാത്മാവനെ നിനക്ക് നൽകും. ഓ, ഐസായി പോയി യോഹന്നാൻ അവന്റെ മുമ്പിൽ. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഒരു ഒരു 10 മിനിറ്റ് കൂടെ എടുക്കുകയാണ്. യോർദാനിൽ വെച്ച് യേശുവിനെ കാണുമ്പോൾ അവനിലെ ആത്മാവിന്റെ നിറവ് കണ്ടിട്ട് എനിക്ക് നിന്നാൽ സ്ഥാനപ്പെടുന്നു പറഞ്ഞ യോഹന്നാന്റെ സെക്കൻഡ് എൻകൗണ്ടർ ആണ് യേശുവായിട്ടുള്ളത്. പക്ഷെ ഇതിനു മുമ്പ് ഒരു ഫസ്റ്റ് എൻകൗണ്ടർ നടന്നിട്ടുണ്ട്. ഫസ്റ്റ് എൻകൗണ്ടർ നടന്നത് തിരിച്ചറിയാതെ സെക്കൻഡ് എൻകൗണ്ടറിന്റെ രസം നമുക്ക് വരത്തില്ല. ഫസ്റ്റ് എൻകൗണ്ടർ എന്താണെന്നറിയോ? മറിയയ്ക്ക് ഒരു മാസം ഏകദേശം മറിയ ഗർഭിണിയായിരിക്കുമ്പോൾ മറിയയുടെ ഉള്ളിൽ ആരുണ്ട്? യേശു. ഒരു കുഞ്ഞു ഭ്രൂണമായി, മാംസകഷ്ണമായി മറിയയുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആ യേശു ഉള്ളിലായിരിക്കുമ്പോ തന്നെ മറിയയ്ക്ക് ഒരു ദിവസം തോന്നി, ഞങ്ങളുടെ ബന്ധുക്കാരിയായ എലിസബത്തിന്റെ വീട് വരെ ഒന്ന് പോണം. മറിയ ബദ്ധപ്പെട്ടുകൊണ്ട് എവിടെ പോയി? എലിസബത്തിന്റെ വീട്ടിൽ ചെന്നു. എലിസബത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സംഭവം ഉണ്ട്. അതൊന്ന് വായിച്ച്, അത് വായിക്കുന്നില്ലെങ്കിൽ ഈ യോഹന്നാന്റെ ഈ ഷോക്കിന് ഒരർത്ഥമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ് തോന്നുന്നു ആ ഭാഗം. എന്റെ 1:39 മുതലുള്ള വാക്യം. എലിസബത്തിന് 6 മാസത്തോളം എലിസബത്ത് ഗർഭിണി. എലിസബത്തിന്റെ വീട്ടിൽ ആരുണ്ട്? യോഹന്നാൻ സ്നാപകം കിടപ്പുണ്ട്. മറിയ ഏറെക്കുറെ 1-ാം മാസമാണെന്ന് വിചാരിക്കാം. മറിയയുടെ ഉള്ളിൽ ആര് കിടപ്പുണ്ട്? യേശു ക്രിസ്തു അഭിഷിക്തനായവൻ കിടപ്പുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ മറിയ ബദ്ധപ്പെട്ട് എലിസബത്തിന്റെ വീട്ടിൽ ചെല്ലുന്നു. അതിന്റെ 57 എന്ന് വായിക്കാം.
എലിസബത്തിന് പ്രസവിപ്പാടുള്ള കാലം,
മുപ്പത്തി ഒമ്പത്.
ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. ശെഖര്യാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു.
ആര് വന്ദിച്ചു? മറിയ വന്ദിച്ചു. ചുമ്മാ ഒന്ന് വന്ദിച്ചതേ ഉള്ളൂ. ഇതിനു മുമ്പും പല പ്രാവശ്യം വന്ദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം സംഭവങ്ങൾ വളരെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല നടന്നത്. വന്ദിച്ചപ്പോൾ എന്ത് സംഭവിച്ചു?
മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി.
ഹല്ലേലൂയ. മറിയ മാറാനാഥാന്നോ എല്ലാവരിക്കും പറഞ്ഞു, എന്താന്ന് എനിക്കറിയില്ല. മറിയ വന്ദനം അങ്ങോട്ട് ചൊല്ലി. ഈ പ്രിയുള്ളൊരു മറിയയുടെ വയറ്റിൽ കിടക്കുന്ന വായു ആണല്ലോ ഈ തൊണ്ടയിലൂടെ നമ്മുടെ നാവിലേക്ക് വരുന്നത്. ഈ വയറ്റിൽ വായു കിടക്കുന്നില്ല, നമുക്ക് ശബ്ദം വരത്തില്ല പുറത്തോട്ട്. അപ്പൊ ഈ എയർ വയറ്റിൽ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് വായു കൂടെ ശബ്ദമായിട്ട് വരുന്നത്. എയറാണല്ലോ ശബ്ദമായിട്ട് വരുന്നത്. മറിയയുടെ വയറ്റിൽ ഇപ്പൊ ആരുണ്ട്? യേശു അഭിഷക്തൻ ഉള്ള വയറ്റിൽ നിന്നുള്ള ആ വായുവിൽ നിന്നും മറിയ ഒരു വന്ദനസ്വരം അങ്ങോട്ട് പറഞ്ഞത് എലിസബത്തിന്റെ കർണപുടത്തിൽ അങ്ങോട്ട് പതിഞ്ഞതേ ഉള്ളൂ. എന്താ സംഭവിച്ചേ? യോഹന്നാൻ അകത്ത് കിടന്ന് തുള്ളി. ഹല്ലേലൂയ. സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ അഭിഷക്തനായ ക്രിസ്തു ആരാന്നറിയാവോ? അവൻ ഒരു ഭ്രൂണമായി ഒരു മാസം അവന്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന നാഴികയിൽ തന്നെ അവനേക്കാൾ 6 മാസം പ്രായമുള്ള യോഹന്നാന്റെ വയറ്റിൽ അവനെ ഒന്ന് വിറപ്പിച്ച, അവനെ ഒന്ന് തുള്ളിപ്പിച്ച ആത്മാവാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മറിയയുടെ ശക്തിയാണ് എലിസബത്തിന്റെ അകത്തുള്ള പിള്ള തുള്ളിയതല്ല. എന്ത് കാരണത്താലാണ് മറിയ ഇതിനു മുമ്പ് പലരെ വന്ദനം ചെയ്തിട്ടുണ്ട്, എന്നാ ആരുടെ പിള്ളയൊന്നും തുള്ളിയിട്ടില്ല. ഇന്ന് മറിയ ഈ വാക്കുച്ചരിക്കുമ്പോൾ മറിയയുടെ ഉള്ളിൽ കിടക്കുന്ന ആരാന്നറിയോ? ദൈവത്തിന്റെ അഭിഷക്തനാ കിടക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ക്രിസ്തു ഭ്രൂണാവസ്ഥയിൽ കിടക്കുമ്പോൾ തന്നെ എലിസബത്തിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അത് കിടന്ന് ഇളക്കി കളഞ്ഞു, അതിനെ വൈബ്രേറ്റ് ചെയ്ത് കളഞ്ഞു. ഹല്ലേലൂയ. എന്നതായിരുന്നു പ്രിയമുള്ള ഒരു ആത്മാവിന്റെ ശക്തി. അത് വായിച്ചിട്ട് വേണം യോഹന്നാൻ യോർദാനിൽ സെക്കൻഡ് എൻകൗണ്ടർ നിന്നപ്പോൾ ഷോക്ക് അടിച്ച് നിൽക്കുന്നതിന് കാരണമൊന്നുമല്ല. എടാ 6-ാമത്തെ മാസത്തിൽ എന്നെ വിറപ്പിച്ചവൻ. ഓ പ്രൈസ് ദി ലോർഡ്. ഞാൻ 6-ാമത്തെ മാസം എന്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ നീ 1 മാസം ഉള്ളവനായിട്ടിരുന്നപ്പോൾ നീ എന്നെ അന്ന് അമ്മയുടെ വയറ്റിലിട്ടെന്ന് വിറപ്പിച്ചതാ. അവനെ പൂർണ്ണ രൂപത്തിൽ കാണുമ്പോൾ യോഹന്നാൻ ഐസ് കെട്ട പോലെ നിൽക്കുകയാണ്, പറയുകയാണ്, ഞാൻ ഇവനാൽ സ്നാനപ്പെടണം. പ്രിയമുള്ളവരെ, എലിസബത്തിന്റെ കർണപുടത്തിൽ മറിയയുടെ വയറ്റിൽ നിന്ന് വരുന്ന വായുവിന്റെ ശബ്ദം ശബ്ദതരംഗങ്ങളായി എത്തിയപ്പോൾ 6-ാം മാസത്തിൽ യോഹന്നാന്റെ ഉള്ളിൽ യോഹന്നാനെ തഴുകി കടന്നുപോയ കാറ്റ്. ഹല്ലേലൂയ. യേശുവാകുന്ന ആത്മപൂർണന്റെ നിറവ് യോഹന്നാനെ തഴുകി 6-ാം മാസത്തിൽ തന്നെ കടന്നുപോയി. ചില സമയത്ത് ഞാൻ ഓർക്കാറുണ്ട്, നമ്മൾ ഈ പിള്ളേരൊക്കെ എവിടെയെങ്കിലും അടിച്ച് തകർന്ന ഇവന്മാർ എവിടെയെങ്കിലും ഒക്കെ പിഴച്ച് വീണ് കഴിയുമ്പോഴാണ് നമ്മൾ ഇവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇവരുടെ തലയെ കൈവെക്കാനും ബ്രദറെ പ്രാർത്ഥിക്കണമെന്നും ഇവനെ സ്ഥാനപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു, നമ്മൾ ഇവന്മാർ വയറ്റിൽ കിടക്കുമ്പോ തന്നെ ആത്മാവ് നിറഞ്ഞാലോ പകുതി ഉഴപ്പ് മാറും അല്ലേ? ഇറ്റ്സ് നോട്ട് എ ഡിഫറെന്റ് ഡോക്ടർ. നിങ്ങൾ ഇത് ഡോക്ടറിനാക്കൊന്നും ചെയ്യരുത്. ലെറ്റ് അസ് പ്രേ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് അത് പ്രാർത്ഥിക്കാം അല്ലെ? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് അവരുടെ ഉദരത്തിൽ തന്നെ കുഞ്ഞ് ആത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കാം. ബിക്കോസ് ഇറ്റ് ഹാപ്പൻഡ് ദേർ. യെസ്. ഓ 6-ാം മാസത്തിൽ എന്റെ ശരീരത്തിൽ കൂടെ തഴുകിപ്പോയ കാറ്റ് അവനെ പൂർണ്ണരൂപത്തിൽ ഞാൻ കാണുക. എന്നിട്ട് പറയുകയാണ്, ജീവനാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യോഹന്നാൻ ഒരു കാര്യം പറയുന്നുണ്ട്. യോഹന്നാന്റെ ഉത്തരവാദിത്തം തന്നെ അറിയാം, യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ള. യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക. യോഹന്നാൻ യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു രംഗമുണ്ട്, അതുകൂടെ വായിച്ച് നമ്മുടെ വാക്ക് അവസാനിക്കും. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്ക്.
ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നു.
ശ്രദ്ധിക്കുക, അവൻ ആത്മാവിനെ, യോഹന്നാൻ പറയണം, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. ആത്മാവിനെ യേശു അളവ്, കാരണം അവൻ വയറ്റിൽ വെച്ച് തന്നെ ആത്മാവിന്റെ ശക്തി അറിഞ്ഞവനാ. അറിഞ്ഞതുകൊണ്ട് യോഹന്നാൻ പറയുക, ഇവൻ ആത്മാവിനെ എങ്ങനെ കൊടുക്കുന്നവനാ? അളവ് കൂടാതെ കൊടുക്കുന്നവനാ. യോഹന്നാൻ പറയുന്നൊരു സാക്ഷ്യമുണ്ട്. യോഹന്നാന്റെ 1:30 വാക്യമാണെന്ന് തോന്നുന്നു, 1:30. യോഹന്നാൻ യേശുവിനെ വെളിപ്പെടുത്താനായിട്ട് നിയോഗം വരുമ്പോൾ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യേശു യോഹന്നാൻ യേശുവിനെ വെളിപ്പെടുത്തുക. എന്നിട്ട് ഈ അടയാളമായിട്ട് യേശുവിനെ അടയാളം കൊടുത്തിരിക്കുന്ന എന്താണെന്നറിയോ? എനിക്ക് ആ ഭാഗം വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. യേശുവിന്റെ അടയാളമായിട്ട് നിങ്ങൾ അവനെ കാണുമ്പോൾ അവനാണ് യേശു എന്ന് പറയാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മാർക്ക് യേശുവിന്റെ ഈ ഇടത് ചെവിയുടെ ഇവിടെ ഒരു പുള്ളി ഉണ്ടെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നീ അവന്റെ അടുത്തേക്ക് വരും തോറും നിനക്ക് ശ്രദ്ധിച്ചറിയാം അവന്റെ വലത്തെ കൈക്ക് ഒരു ചെറിയ ചെരിവുണ്ട്, അവൻ തന്നെയാണ് ഇവൻ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? ആ ഒന്ന് വായിച്ചേ, ഒന്ന് ശരിക്കും വായിച്ചേ. അതിന്റെ 31, എങ്കിലും അവൻ ഇസ്രായേലിനെ വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ വന്നിരിക്കുന്നു. 32, യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞത് എന്നാണെന്നറിയോ? അവന്റെ മേൽ പുള്ളി ഉണ്ടെന്നല്ല പറഞ്ഞത്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങി വസിക്കുന്നുവോ നീ കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് ആ വേദഭാവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ സ്ഥാനപ്പെടുത്താൻ അയച്ചവർ എന്നോട് പറഞ്ഞത് എന്താ? യേശുവിനെ നിനക്ക് എങ്ങനെ തിരിച്ചറിയാം? ഹൗ ക്യാൻ യു റെക്കഗ്നൈസ് ജീസസ്? ആരുടെ മേൽ ആത്മാവ് ഇറങ്ങി വരുന്നത് കാണുന്നുവോ? ഓ പ്രിയമുള്ളവരെ, യേശുവിനെ ഒരുവന് കണ്ടാൽ മിസ് ചെയ്യാൻ കഴിയാത്ത മാർക്കാണ് ഹോളി സ്പിരിറ്റ്. അവന്റെ തേജോമയമായ മുദ്രയാ ഹി ഹാസ് സ്പിരിറ്റ്. ആമേൻ. യോഹന്നാൻ അവനെ നോക്കിയിട്ട് പറയുകയാണ്, ആരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരുന്നു അവനാണിവൻ, അവനാണിവൻ. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, യേശുവിനെ യേശുവായിട്ട് നമ്മുടെ മുമ്പിൽ അവനിലെ ക്രിസ്തുവിനെ കാണിച്ചു തരുന്നത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അവൻ പറയുകയാണ്, അവൻ അളവില്ലാതെ ആത്മാവിനെ നമുക്ക് കൊടുക്കും. അവന്റെ മുമ്പിലേക്ക് വാ. ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, 10 ദിവസമായിട്ട് വെള്ളമില്ല, കുളിച്ചിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, ശരിക്കും പല്ല് തേച്ചിട്ടില്ല, നനച്ചിട്ടില്ല. അപ്പോഴാണ് ഗവൺമെന്റിന്റെ ഒരു ടാങ്കർ ലോറി വെള്ളം, ശുദ്ധജല വെള്ളം, 50,000 ലിറ്ററിന്റെ, അത്രയില്ലെങ്കിൽ 50,000 ലിറ്ററിന്റെ ഒരു ടാങ്കർ ലോറി വരിക. അപ്പൊ നിങ്ങളെല്ലാവരും അവിടെ നിന്ന് പറയാം, കുളിച്ചിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, നനച്ചിട്ടില്ല എന്ന് നിങ്ങളെല്ലാവരും അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്? ഇല്ല. ലോറിയുടെ ശബ്ദവും അവിടെ നിന്ന് എങ്ങാണ്ട് പിള്ളേർ പറഞ്ഞു ടാങ്കർ ലോറി വരുന്നേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നാ എടുക്കും? നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന ഉള്ള പ്ലാസ്റ്റിക് കോട് എടുത്തോണ്ട് ലോറിയുടെ അടുത്തേക്ക് ഓടും, ഓടും. പ്രിയമുള്ളവരെ, യേശുവിന്റെ ജീവിതം പഠിക്കുമ്പോഴാണ് ആ ടാങ്കർ ലോറിയുടെ അടുത്തേക്ക് കൊടവെടുത്തുകൊണ്ട് ഓടാൻ നിനക്ക് ഉത്സാഹം തോന്നുന്നത്. ഇഫ് ദിസ് ഈസ് ലൈഫ് ദെൻ ഐ ഓൾസോ. ഇതാണ് ജീവിതമെങ്കിൽ, ഇതാണ് ആത്മാവിന്റെ ജീവിതമെങ്കിൽ, ഇതാണ് ആത്മാവിന്റെ മുദ്രയുള്ള മനുഷ്യനെങ്കിൽ. യെസ്. പ്രിയമുള്ളവരെ, ദൈവം ഉദ്ദേശിച്ച മനുഷ്യനിലേക്ക് ഒരാളും വന്നിട്ടില്ല യേശു അല്ലാതെ. ദൈവം വിഭാവനം ചെയ്ത മനുഷ്യത്വത്തിലേക്ക് യേശു അല്ലാതെ ആരും നടന്നു കയറിയിട്ടില്ല. അവനെ അതിനായി ശക്തീകരിച്ചത് ഈ ആത്മാവ്. Come, run towards the lorry. നിങ്ങൾ ഈ ലോറിയുടെ അടുക്കലേക്ക് ഓടി ചെല്ലുക, എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കുടിപ്പാൻ കർത്താവ് പറയാണ്. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം അവൻ പരിശുദ്ധാത്മാവിനെ നൽകും. സ്പിരിറ്റ് ഫിൽഡ് ആയി നിങ്ങൾ ആത്മാവിൽ നിറയപ്പെട്ടവരായിരിക്കുക, ആത്മാവിന്റെ ശക്തിയുള്ളവരായിരിക്കുക. നിങ്ങൾക്കറിയോ ഗദരദേശത്തെ ഭൂതം അവൻ എവിടെയാ കിടക്കുന്നറിയോ? കല്ലറയിലാ കിടന്നോണ്ടിരുന്നത്. യേശു എന്ത് ചെയ്തു? പടകിൽ നിന്നും ആ കാലെടുത്ത് വെച്ചപ്പോൾ, അവിടെ വേദവസ്തുത വായിക്കുന്നുണ്ട്, മർക്കോസിന്റെ സുവിശേഷം 4 തോന്നുന്നു, അവൻ കാലെടുത്ത് വെച്ചപ്പോൾ കല്ലറയിൽ നിന്നുള്ള ഭൂതം ഓടി എങ്ങോട്ട് വന്നു? യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്, ഈ കല്ലറയും ഈ ഗദരദേശത്തെ പടകും തമ്മിൽ ഒരു എത്ര വ്യത്യാസം ഉണ്ടെന്ന് നമുക്കറിയില്ല, ബട്ട് ദർ ഇസ് സർട്ടൻ ഡിസ്റ്റൻസ്. എങ്ങനെയാണ് കല്ലറയിൽ കിടന്ന് ഭൂതം അറിഞ്ഞത് പടകിൽ നിന്ന് ഒരുവൻ കാല് ചവിട്ടി ഇവിടെ വന്നിട്ടുണ്ടെന്ന്? ഹൗ? ഓൺലി വൺ തിങ്, പരിശുദ്ധാത്മാ. ഭൂതത്തിന് പരിശുദ്ധാത്മാ ഉള്ളതുകൊണ്ടല്ല, യേശുവിൽ വ്യാപരിച്ച ആത്മാവ് ആ ഗന്നസരത്ത് ആ കടൽ തീരത്തെ മണൽത്തരി ചവിട്ടിയ മാത്രയിൽ തന്നെ ഐ ബിലീവ് ദാറ്റ് എ പവർ, ആ ദൈവത്തിന്റെ ആത്മാവ് ആ കല്ലറയിൽ ചെന്ന് അവനെ ഒന്ന് കൊടഞ്ഞു. അപ്പൊ അവൻ തിരിച്ചറിഞ്ഞു, അഭിഷക്തൻ ഇവിടെ കാല് കൊത്തിയിട്ടുണ്ട്. ഉടനെ അവന്മാർ ഇങ്ങോട്ട് വരാൻ നോക്കിയത് അങ്ങോട്ട് ചെന്നിട്ട് കാല് പിടിച്ചിട്ട് പറയാ, ഞങ്ങളെ എന്തിനാണ് വെറുതെ ദണ്ഡിപ്പിക്കുന്നത്. യെസ്, എ സ്പിരിറ്റ് ഫിൽഡ് മാൻ. അവൻ ഒരുപക്ഷെ കാല് കുത്തിയാൽ, നിങ്ങൾക്കറിയാവോ പൗലൂസ് അടുത്ത് ഭൂതം പറയുന്നുണ്ടോ, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലൂസിനെ ഞങ്ങൾക്ക് അറിയാം, നിങ്ങളെ ഞങ്ങൾക്ക് ഒരു പരിചയമില്ല. അയ്യോ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഭൂതത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടി, ഞങ്ങൾ എല്ലാവരുടെ ഒരു ഭൂതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ. അപ്പം സ്ത്രീയാ, രണ്ടു മൂന്ന് സ്ത്രീകളെയും കൂടെ വിളിക്കാവുന്ന ചോദിച്ചു. സ്ത്രീകളെ എന്ത് ചെയ്താ വരത്തില്ല? അവർ പറഞ്ഞില്ല ബ്രദർ, ഞങ്ങൾ വരത്തില്ല, ഞങ്ങൾക്ക് പേടിയാ. നല്ല സഹോദരിമാരാ, കർത്താവിനെ അറിഞ്ഞ സഹോദരിമാരാ, പക്ഷെ അവരെ സംബന്ധിച്ച് ഭയങ്കര ഭയ. അവർ പറഞ്ഞു ഞങ്ങളെ വിളിക്കണ്ട. അവസാനം ബലാത്കാരമായിട്ട് അവരെ പിടിച്ചോണ്ട് പോവാ, കാരണം സ്ത്രീ ആയിരിക്കുന്നോണ്ട് അവരോട് ആവശ്യമാണ്. നമ്മൾക്ക് ഭൂതത്തെ കാണുമ്പോൾ നമ്മൾ ഒരു ചുവട് പുറകിലാ വെക്കുന്നത്. നല്ല ഭക്തന്മാരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരൊക്കെ ഈ പുറകിൽ നിന്ന് സ്തോത്ര സ്തോത്രം പറയല്ലാതെ മുമ്പോട്ട് വരത്തില്ല. ഇവിടെ ഭൂതം, നിങ്ങൾ ഓർത്തേക്ക്, സ്പിരിറ്റ് ഫിൽഡ്, ആത്മനിറവുള്ള മനുഷ്യന്റെ അടുക്കലേക്ക് ഭൂതം ഇങ്ങോട്ട് വന്നിട്ട് കാല് പിടിക്കുക, എന്നെ ദണ്ഡിപ്പിക്കരുത്. ദിസ് ഈസ് ദ പവർ. ഇതാണ് യേശുവിൽ വ്യാപരിച്ച ആത്മാവ്. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, കൂട്ടുകാരിൽ പരമായിട്ട് നിന്നെ ആനന്ദ തൈലം കൊണ്ട്. യേശുവിനെ കുറിച്ച് പിതാവ് പറഞ്ഞിരിക്കുന്ന കൂട്ടുകാരിൽ പരമായി, പ്രിയമുള്ളവരെ, കൂട്ടുകാരിൽ പരമായി പാടാൻ, കൂട്ടുകാരിൽ പരമായി പ്രസംഗിക്കാൻ, കൂട്ടുകാരിൽ പരമായി മാർക്ക് വാങ്ങിക്കാൻ, കൂട്ടുകാരിൽ പരമായി പെർഫോമൻസ് ചെയ്യാനൊക്കെ നമുക്ക് ആഗ്രഹമാണ്. പക്ഷെ ഇപ്പോൾ ദൈവം തന്റെ പുത്രന് കൊടുത്തത് കൂട്ടുകാരിൽ പരമായ അഭിഷേക തൈലം. ഈ ഒരു വാഞ്ച നമ്മുടെ ഉള്ളിലുണ്ടാവുക. സഭ ആത്മാവിൽ നിറയട്ടെ. സഭയിലെ ഓരോ വ്യക്തികളുടെ ആഗ്രഹം എന്റെ സഹോദരനേക്കാൾ ഉപരിയായി എനിക്ക് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. ഞാനൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ ഭൂതത്തിന് തിരിച്ചറിയണം, ഇവിടെ ദൈവത്തിന്റെ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ ആഗ്രഹിക്കും. ഈ ലഭിച്ചവർക്ക് ഉള്ള അടിസ്ഥാന പ്രശ്നം, അവരിത് പകരപ്പെടുന്നില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ദേ ആർ നോട്ട് എക്സർസൈസ്. ഈ ആത്മാവ് നിറഞ്ഞവർ പലരുടെ കൂടിയുണ്ട്. ഈ കടം വന്നിട്ട് പ്രവാചകന്റെ ഭാര്യ പറയുന്നുണ്ട്, ഞങ്ങള് കടക്കാർ ഞങ്ങളുടെ പിള്ളേരെയൊക്കെ പിടിച്ചോണ്ട് പോകാൻ വരികയാണ്. വേലീശ ചോദിച്ചു, എന്നാ ഉണ്ട്? വീട്ടിലെല്ലാം ഉണ്ട്. പുള്ളിക്കാരി പറഞ്ഞു, വീട്ടിൽ ഒരു ഭരണി തൈലമുണ്ട്, എണ്ണയുണ്ട്. വേലീശ എന്നാ പറഞ്ഞു, പാത്രമല്ല വാങ്ങിക്കുക, അയലോകത്തിനെല്ലാം പാത്രം വാങ്ങിക്കുക. എങ്ങനത്തെ പാത്രം വാങ്ങിക്കണം? ഒഴിഞ്ഞ പാത്രങ്ങൾ വാങ്ങിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നീ ആ ഒഴിഞ്ഞ പാത്രങ്ങളിലേക്ക് നിന്റെ വീട്ടിലുള്ള ഭരണിയിലെ തൈലം ഒഴിക്കണം. 1986 നിന്റെ ഭരണി നിറഞ്ഞതാ, പക്ഷെ ഒഴിച്ചിട്ടില്ല, ഒഴിച്ചിട്ടില്ല. ഒഴിക്കാഞ്ഞത് കൊണ്ട് ഒഴിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞിട്ടില്ല. നീ ഒഴിക്ക്, പോർ യുവർ സ്പിരിറ്റ്. തൊട്ടടുത്ത സഹോദരനോട് ആത്മാവിൽ സംസാരിക്കും, നീ ഒന്ന് ഒഴിക്ക്. അവള് ഒരു സംഭവം കണ്ടാണെന്ന് പറയും, പിള്ളേരെല്ലാം പറഞ്ഞു വിട്ട്, പിള്ളേരെല്ലാം അയലോകത്തെ വീട്ടിൽ പോകുമാരെല്ലാം ഓരോ കാലിപ്പാത്രമായിട്ടാണ് വന്നേ. സീ പ്രിയുള്ളവരെ, നമ്മുടെ സ്കൂളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കോളേജിലും ഒക്കെ ഇങ്ങനത്തെ കാലിപ്പാത്രങ്ങൾ കിടപ്പുണ്ട്. ആ കാലിപ്പാത്രങ്ങളിലേക്ക് നിന്റെ ഉള്ളിലെ ആത്മാവിനെ പകരും തോറും നീ കാണുന്ന ഒരു അത്ഭുതം എന്താണെന്നറിയോ? വീണ്ടും എന്ത് നിറയും? ആത്മാവ് നിറയും. ദൈവസഭയ്ക്ക് ആത്മാവ് ഇല്ലാത്തത് കൊണ്ടല്ല നാം ഉണങ്ങിയിരിക്കുന്നത്. ദൈവസഭയ്ക്കുള്ള ആത്മാവിനെ തിരിച്ചറിഞ്ഞ് അതിനെ പവർ ചെയ്യാൻ, അതിനെ പകരാൻ നാം ശ്രമിക്കാഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അനുവദിക്കും കിട്ടാന്. നിങ്ങളൊന്ന്, നിങ്ങൾ ഓരോ സ്ഥലത്തും ചെന്ന് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കൂ, ആത്മാവിൽ സംസാരിക്കൂ, ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തെ ഓരോ പ്രാവശ്യം സുവിശേഷം പറയുമ്പോൾ, ഇൻ സ്പിരിറ്റ് യു സ്പീക്ക്, നിങ്ങൾ പവർ ചെയ്യാണ്. എന്നിട്ട് പറയുകയാണ്, ആ പാത്രങ്ങളെല്ലാം നിറഞ്ഞു നിറഞ്ഞു കഴിഞ്ഞു. ഈ എപ്പോഴാ എണ്ണ നിന്ന് പോയത്? എപ്പോഴാ നിന്ന് പോയത്? പകരാൻ പാത്രങ്ങൾ നിനക്ക് കണ്ടെത്താൻ കഴിയാത്തപ്പോൾ ആത്മാവ് നിൽക്കും. സുവിശേഷം പറയാൻ നിനക്ക് ആരുമില്ലാതെ വരുമ്പോൾ, നിനക്ക് പ്രാർത്ഥിക്കാൻ രോഗികളില്ലാതെ വരുമ്പോൾ, നിനക്ക് മറ്റുള്ളവരെ സഹായിക്കാനില്ലാതെ വരുമ്പോൾ, പിന്നെ പരിശുദ്ധാത്മാവിനെ എന്തിനാ ദൈവം പകരുന്നേ? അവർക്ക് പാത്രം കാലിയായിരിക്കുന്നിടത്തോളം ദൈവത്തിന്റെ ആത്മാവ് വന്നുകൊണ്ടേയിരിക്കും. അവർ എപ്പോൾ പാത്രമില്ലാതായി തീർന്നോ അവർക്ക് എന്തില്ലാതായി? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇല്ലാതായി. പോറിയ പ്രിയുള്ളവരെ, നമ്മളിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകത്തിന്റെ വിടുതലും ലോകത്തിന്റെ സമാധാനവും ലോകത്തിന്റെ ആനന്ദവും യുണൈറ്റഡ് നേഷൻസ്, റെഡ് ക്രോസ്, ഇന്ത്യ, വേൾഡ് ബാങ്ക്, ഇവയുടെ ആരുടെയും കയ്യിൽ ദൈവം കൊടുത്തിട്ടില്ല. ദൈവം കൊടുത്തിരിക്കുന്നത് തന്റെ ശരീരമാകുന്ന സഭയ്ക്കാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവിൽ ജാഗ്രതയുള്ളവരായി, ആത്മാവിൽ നിറഞ്ഞവരായി, ആത്മാവിന്റെ ശക്തിയുള്ളവരായി ഇന്നു മുതൽ ഏത് കാര്യവും നാം കർത്താവിനായിട്ട് ചെയ്യുമ്പോൾ പൂർണ്ണ ആത്മാവിന്റെ ശക്തിയോടുകൂടി ചെയ്യുവാൻ നാം ശ്രമിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, സ്വാഭാവികമായതിനപ്പുറത്ത് സൂപ്പർ നാച്ചുറലായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കും. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ ശക്തി ദൈവത്തിന്റെ ശക്തിയാണ് ഞങ്ങളുടെ ആധാരം, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് ആത്മാവിന്റെ പ്രദർശനമായിട്ടാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ അല്പസമയം സ്തുതിക്കാം. എല്ലാവരും കർത്താവിനെ ഹല്ലേലൂയ, ഹൃദയം തുറന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ വായ തുറന്ന കർത്താവിനെ അല്പസമയം ആരുടെ ആത്മാവിനെ ധാരാളമായി കൊടുക്കുന്ന പരിശുദ്ധാത്മാവിനായിട്ട് നമുക്ക് അല്പസമയം കർത്താവിനെ സ്തുതിക്കാം. ഹാലലുയ. കുഴഞ്ഞവരായിട്ടും മടുത്തവരായിട്ടും ഉഴപ്പിയവരായിട്ടും ഹാലലുയ, ഒരു ഞായറാഴ്ചത്തെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്ന ഈ ജീവിതത്തിൽ നിന്ന് കർത്താവ് നമ്മളെ ഒന്ന് വിടുവിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹാലലുയ. ഒരാത്മാവിന്റെ മനുഷ്യനായി തീരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പാടുമ്പോൾ ആത്മാവിൽ പാടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ സങ്കീർത്തനം വായിക്കുമ്പോൾ ആത്മാവിൽ സങ്കീർത്തനം വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ആത്മാവിൽ സാക്ഷ്യം പറയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ മുഴുതലങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ വ്യാപരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഞാൻ ആത്മാവിനെ എന്റെ ജീവിതയാത്രയിൽ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ, ഞാൻ അതിനെ അവിടെ എക്സ്പെക്ട് ചെയ്യാതിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ പ്രവർത്തിപ്പാൻ കഴിയാതെ പോവുകയാണ്. കർത്താവിനോട് ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, വാഞ്ചിക്കാം. ദ ലൈഫ് ഓഫ് ജീസസ്, യേശുവിന്റെ ജീവിതം. യെസ് കർത്താവെ, ഞാൻ ഇവിടെ വന്നതല്ല, എന്നെ നീ ഇവിടെ കൊണ്ടുവന്നതാ. ഞാൻ തോക്കാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് തോക്കാൻ മനസ്സില്ല കർത്താവേ. നിന്റെ 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 പദ്ധതികൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടിയുള്ള നിലപാടുകളെ ശക്തനായി നിൽക്കുവാൻ, പിശാചിന്റെ തലയെ ചവിട്ടി കടന്നു പോകുവാൻ, പാപജീവിതത്തെ ജയാളിയായി മുന്നേറുവാൻ, തോറ്റവനായിട്ടല്ല, യേശു തോറ്റിട്ടില്ല. യേശുവിന്റെ ജീവിതം കാണുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകണം, ഞാനും തോറ്റവനായിട്ട് നിൽക്കത്തില്ല, എനിക്ക് തോക്കാൻ മനസ്സില്ല. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നത് നിന്റെ ശരികളാണെങ്കിൽ ആ ശരികളെല്ലാം ഇപ്പോൾ ഒരു തെറ്റായി മാറട്ടെ സഹോദരൻ. ആമേൻ. നമുക്കൊരു പാട്ട് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. 219 പാട്ട്. മിൻപാദം ഗതിയെ എന്നാളും സ്തുതിയെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org